തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽ തോഴാ. തേനിലും മധുരം വേദമല്ലാതിൻ ഏതുണ്ടു ചൊൽ തോഴാ. നീ സശ്രദ്ധമേതിലെ സത്യങ്ങൾ വായി ജ്ഞാനിക്കുകൻ തോഴാ. നീ സശ്രദ്ധമേതിലെ സത്യങ്ങൾ ജ്ഞാനിക്കുകൻ തോഴാ. പൊന്നും വസ്ത്രങ്ങളും നിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ. പൊന്നും വസ്ത്രങ്ങളും നിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ. എന്നും പുതുബലമാരുളൂ അതിശോഭകാലേരും ഗതിതരും അന്യൂനം. എന്നും പുതുബലമാരുളൂ അതിശോഭകാലേരും ഗതിതരും അന്യൂനം. തേനിലും മധുരം വേദമല്ലാതിൽ ഏതുണ്ടു ചൊൽ തോഴാ. തേനിലും മധുരം വേദമല്ലാതിൽ ഏതുണ്ടു ചൊൽ തോഴാ. നീ സശ്രദ്ധമേതിലെ സത്യങ്ങൾ വായിച്ചു ജ്ഞാനിക്കുകൻ തോഴാ. നീ സശ്രദ്ധമേതിലെ സത്യങ്ങൾ വായിച്ചു ജ്ഞാനിക്കുകൻ തോഴാ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സർവകൃപാലുവായി ദൈവം തമ്പുരാൻ എളിവനായ എനിക്ക് ഒരവസരം നൽകിയതോർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രാവശ്യം UAE റീജൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി എനിക്ക് അവസരം ഒരുക്കിയ ഭാരവാഹികളായ കർത്തൃദാസന്മാരോട് എല്ലാ അംഗങ്ങളോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ ഈ ചരണത്തിൽ അറിയിക്കുന്നു. 42 വർഷങ്ങളായി സുവിശേഷവയിൽ അധ്വാനിപ്പാൻ ദൈവം കൃപ ചെയ്തു. 41 വർഷങ്ങളിൽ പരമായി വടക്കേ ഇന്ത്യയുടെ വയലുകളിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. വാമൊഴിയായി മാത്രമല്ല വരമൊഴിയായും ദൈവവചനം മാനവഹൃദയങ്ങളിൽ പതിപ്പിക്കുവാൻ ഉള്ള അന്തർദാഹം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്നതിനെ തുടർന്ന് ഏതാനും ചില ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ തുടങ്ങി. മഹാദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 30 പരം പുസ്തകങ്ങൾ ഇതിനോടകം രചിച്ചു. മിക്കതും മലയാളത്തിൽ, ചിലത് മാത്രം ഹിന്ദിയിലേക്കും പരിഭാഷപ്പെടുത്തി. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ എയർലൈൻസിൻ്റെ വെയിറ്റ് റെസ്ട്രിക്ഷൻ മൂലം വളരെ ചുരുക്കം പുസ്തകങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റൂ. അങ്ങനെ അങ്കുലി പരിമിതമായ ചുരുക്കം ചില കോപ്പികൾ ഞാൻ ഒടുവിൽ എഴുതിയിട്ടുള്ള 2-3 പുസ്തകങ്ങളുടെ, 3-4 പുസ്തകങ്ങളുടെ ചുരുക്കം കോപ്പികൾ ഈ യോഗം അവസാനിച്ച ശേഷം ഏറ്റവും പിറകിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. 40 വർഷങ്ങൾ പൂർത്തിയാകുവാൻ തുടങ്ങിയപ്പോൾ കഠിനമായ ഒരു അന്ധകാര താഴ്വരയിലൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. അന്ധകാര ശക്തിയുമായിട്ട് നേരിട്ട് മല്ലയുദ്ധം ചെയ്തതും അതിൽ നിന്ന് ലഭിച്ച വിടുതലും പിന്നെ ദൈവം അത് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ആത്മീയ പോരാട്ടങ്ങളും അനുഭവങ്ങളും എന്ന പുസ്തകമാണ് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ചത്. എങ്ങനെ സാത്താനുമായി യുദ്ധം ചെയ്യണം, അവൻ്റെ തന്ത്രങ്ങൾ, അവയെക്കുറിച്ച് ആദ്യ ഭാഗം വിവരിക്കുന്നു. വ്യക്തി ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഒടുവിലത്തെ ഭാഗങ്ങളുമാണ്. പക്ഷെ ചുരുക്കം കോപ്പികളേ ഉള്ളൂ. യോഗാനന്തരം മാത്രമേ ഏറ്റവും പുറകിൽ അത് വാങ്ങാം. ഞാൻ ഫിക്സഡ് വിലയൊന്നും അതിന് വയ്ക്കുന്നില്ല. വടക്കേ ഇന്ത്യയുടെ സുവിശേഷ പ്രവർത്തനത്തിനായി വാമൊഴിയായോ വരമൊഴിയായോ ദൈവം ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കൂടെ ലഭിക്കുന്ന സകല സംഭാവനകളിൽ 90% സുവിശേഷ പ്രവർത്തനത്തിനായി മാത്രമേ പോകുന്നുള്ളൂ. എന്നെ പരിചയമുള്ളവർക്കെല്ലാം അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനായി നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്ന ഒരു സംഭാവന നൽകി ആ പുസ്തകം വാങ്ങാവുന്നതാണ്. യോഗാനന്തരമേ അത് ലഭിക്കുകയുള്ളൂ. അക്കാര്യം വിശേഷാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രസംഗം കേട്ടാൽ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ആളുകൾ കുറിപ്പ് എഴുതി വെക്കും. നന്നാകാനുള്ള ഒരു ലക്ഷണമാണത്. പക്ഷെ അടുത്ത ദിവസം യോഗത്തിന് വന്ന് തുറക്കുമ്പം കുറിപ്പ് പറന്നു പോകും. കുറിച്ച് വെച്ചില്ലെങ്കിൽ മറന്നു പോകും. കുറിച്ച് വെച്ചാൽ പറന്നു പോകും. മറന്നും പറന്നും പോകാതിരിക്കാനുള്ള ഒറ്റ വഴി പ്രിന്റഡ് ബുക്സാണ്. നീ പറക്കുന്നത് വരെ നിന്റെ കൂടി ഇരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് വായനാശീലം നന്നാകാനുള്ളതിൻ്റെ പ്രത്യേകമായ ഒരു ലക്ഷണം കൂടെയാണ്. വായിക്കുന്ന ശീലമുള്ള ഒരാൾ സ്റ്റേജ് വന്ന് 5 മിനിറ്റ് നിൽക്കുമ്പോൾ അറിയാം ഇവന് വിവരമുണ്ടെന്ന് മനസ്സിലാവും. വായനാശീലം ഭാഷയെ നന്നാക്കും, സംസ്കാരത്തെ നന്നാക്കും, വിജ്ഞാനത്തെ ഫലപ്രദമാക്കും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ. പുസ്തകം തീർന്നു പോയാൽ കുമ്പനാട്ടോ തിരുവല്ലയിലോ ഒക്കെ സ്റ്റോളുകൾ അന്വേഷിച്ചാൽ ചില പുസ്തകങ്ങളൊക്കെ ലഭിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനത്തിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാവരും വേദപുസ്തകം തുറക്കാം. സഹപ്രസംഗി പുസ്തകം 10:1 ദ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 10 ആൻഡ് വേഴ്സ് 1. ദയവായി വായിക്കും.
തത്തയിച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ധനമേറുന്നു.
എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുസാന്നിധ്യത്തിന്റെ രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്തിയ മനുഷ്യൻ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടുവാൻ സഹായിക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, തിരുവെടുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. ഹൗ ദൈ നോൺ വേ ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആദാം മുതൽ ഇന്ന് വരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ 3 സ്ഥലങ്ങളിൽ ഇപ്പോൾ താമസിക്കുക. 680 കോടി ആളുകൾ ഈ ഭൂതലത്തിൽ ഉണ്ട്. അതുപോലെ വലിയൊരു സമൂഹം പറദീസയിൽ, ഇമ്പങ്ങളുടെ പറദീസയിൽ കർത്താവിൻ്റെ മുഖം കണ്ട് തേജസ്സിൽ വിശ്രമിക്കുന്നു. അതിലും വലിയൊരു സമൂഹം അധോലോകത്തിൽ ഒരു തുള്ളി പച്ചവെള്ളത്തിനായി കാംക്ഷിച്ചുകൊണ്ട് അന്ധകാരത്തിൽ, പാതാളത്തിൽ, യാതനാസ്ഥലത്ത് കഴിയുന്നു. ഇതുപോലെയുള്ള യോഗങ്ങൾ മുടക്കിയതിൻ്റെ വിഷമം അവരെ ഒരു കൂട്ടം അനുഭവിക്കുന്നു. വേറൊന്ന്, യോഗത്തിന് വന്നിരുന്നെങ്കിലും അതും ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ വിഷമവും അവരനുഭവിക്കുന്നു. കേട്ടില്ല, വന്നു, അവിടെ ഇരുന്നേ ഉള്ളൂ, കേട്ടില്ല. ചിലർ വന്നു ഇരുന്നു നന്നായിട്ട് കേട്ടു, പക്ഷെ അനുസരിച്ചില്ല. അതിൻ്റെ വിഷമം 3rd കൂട്ടരും അനുഭവിക്കുക. മനസ്സിലായോ? വരാത്ത ഒരു കൂട്ടം ദുഃഖിക്കുന്നു, വന്നിട്ടും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നവരുടെ കൂട്ടം വേറെ ഭാഗത്ത്, നന്നായി കേട്ടെങ്കിലും അനുസരിക്കാത്ത ഒരു കൂട്ടം വേറെ. ഞാൻ 3 കൂട്ടരാണ് പാതാളത്തിലുള്ളത്. ഈ കൂട്ടത്തിൽ ഇന്നും ഇന്ന് രാത്രി ഇവിടെ വന്നവർ ഉൾപ്പെടരുത്. ഒരാമേൻ പറയാമോ? ആമേൻ. അങ്ങനെ സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള എല്ലാവരിലും വെച്ചും, ഇനി ഉണ്ടാകാൻ പോകുന്ന മനുഷ്യരിൽ വെച്ചും ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ മറുപടി പറയും? ധൈര്യത്തോട് പറയാം. ആരാ? കുറച്ചു പറ? സോളമൻ. ദ വൈസ് ഓഫ് മാൻ എവർ ലിവ്ഡ് ഇൻ ദ വേൾഡ് വാസ് സോളമൻ. അത് അഭിപ്രായമല്ല, അനുമാനമല്ല, അത്യുന്നതൻ തിരുവായ് വഴി കൽപ്പിച്ചതാണ്, ചോദിച്ചു വാങ്ങിയ വരമാണ്. ഗിബയോണിൽ വെച്ചുണ്ടായ ദൈവപ്രത്യക്ഷത ചോദ്യം, മോനെ നിനക്ക് എന്തോ വേണം? ദൈവമേ, ഗുണദോഷ വിവേചനം ചെയ്യുവാൻ പര്യാപ്തമുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു. മകനെ, ദീർഘായുസോ സമ്പത്തോ ആരോഗ്യമോ ശത്രു സംഹാരമോ ഒന്നും നീ ചോദിച്ചില്ലല്ലോ. ഗുണദോഷ വിവേചനത്തിനുള്ള ജ്ഞാനമുള്ള ഹൃദയമല്ലേ ചോദിച്ചുള്ളൂ? ഞാനത് നിനക്ക് തന്നിരിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുന്ന ദൈവം ജ്ഞാനത്തോടൊപ്പം വിവേകവും കൊടുത്തു. നിനക്ക് തുല്യനായി ഒരുത്തൻ ഇനി മേലിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി മേലിൽ ഉണ്ടാകുകയുമില്ല. നിസ്തുല ജ്ഞാനം കൊടുത്ത കൂട്ടത്തിൽ വിവേകം. എന്താ വിവേകം? മലയാള ഭാഷയിൽ പരിജ്ഞാനം എന്ന് പറയും. ജ്ഞാനവും പരിജ്ഞാനവും പര്യായ പദങ്ങളാണോ? സ്വല്പം വ്യത്യാസമുണ്ട്. എന്താ തെളിവ്? 1 കൊരിന്ത്യർ 12:7 കൃപാവരങ്ങളെ ഇച്ഛിക്കും പോലെ പവിത്രാത്മാവ് വകുത്തു കൊടുക്കുമ്പോൾ ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും. നോളജ് ആൻഡ് വിസ്ഡം. ബുദ്ധി അവർ ജ്ഞാൻ രണ്ടാണ്.
ഇതിന്റെ വ്യത്യാസം
എന്താന്ന് ചിലർ കരഞ്ഞുകൂടാങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം.
ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു പഠിച്ച് മസ്തിഷ്കം മുഴുവൻ നിറയ്ക്കുന്നതാണ് ജ്ഞാനം. ലഭിച്ച ജ്ഞാനത്തെ യഥായോഗ്യം വിനിയോഗിക്കാനുള്ള കഴിവാണ് പരിജ്ഞാനം
എന്ന് പറഞ്ഞാലും ചിലർക്ക് മനസ്സിലായി കാണുകയില്ല. മനസ്സിലാക്കാം. 2000 പാട്ടുകളുള്ള ഒരു പാട്ട് പുസ്തകം എന്താ വരുന്നു? സിയോൻ ഗീതാവലി 2000 സോങ്.
ഈ 2000 സോങ്ങിന്റെയും 2000 ട്യൂണ് പഠിക്കുക എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ചില ആളുകൾക്ക് പഠിക്കണ്ട, എല്ലാ പാട്ടും ഒരൊറ്റ ട്യൂണിൽ പാടുന്നവരും ഉണ്ട്
അല്ലേ. എന്നാൽ 2000 പാട്ടിന്റെയും ട്യൂണ് 2000 ആണത്, 2000ഉം പഠിക്കാൻ കഴിയുമെങ്കിൽ ജ്ഞാനമാണ്. പക്ഷേ സന്ദർഭത്തിന് അനുയോജ്യമായ പാട്ട് തെരഞ്ഞെടുത്ത് പാടാനുള്ള കഴിവാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്.
ഒരു യോഗം തുടങ്ങുമ്പോൾ ഒരു സ്തോത്രഗാനം, തീരുമ്പോൾ ഒരു പ്രത്യാശാഗാനം, പ്രസംഗം കഴിയുമ്പോൾ പ്രസംഗത്തോട് അനുയോജ്യമായ ഒരു ഗാനം,
ഇതിനെല്ലാം ഇങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള കഴിവിനെ എന്തോ പറയും?
കുറച്ച് പറഞ്ഞേ.
അത് വേണ്ടവർ മാത്രം ഒന്ന് കൈമുക്കി. ഹാലലൂയ്യ, എല്ലാവർക്കും വേണമല്ലേ. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നാലും കൊടുക്കാൻ എന്റെ അപ്പച്ചന്റെ ഭണ്ണാരത്തിൽ ധാരാളം ഉണ്ട്.
ഇനിയും സഭായോഗം ധൃതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറയുകയാണ്, ദൈവം ഇരുന്ന് പാട്ടുപാടി സാക്ഷി എഴുന്നേക്കല്ലേ എന്ന് പറയുമ്പോൾ, പടും ഞാൻ ജീവനുള്ളോ നാളെ നാവിനാൽ എന്ന് പറയുന്നുണ്ട്.
എഴുന്നേക്കുന്ന വ്യക്തിക്ക് പല കൃപാവരങ്ങളുണ്ടെങ്കിലും വി വരം ഇല്ല, ആ വരമില്ല, വി വരം അതുണ്ടെങ്കിലേ മനസ്സിലായ ആ വരം കൂടെ നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം.
ഇത്തരത്തിൽ ബഹുമാന്യനായ കുര്യൻ തോമസ് പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, ആദ്യ കിസിക്കോ ഗീത് ഗാനേക്കത്തെ മെയ്മിലേക്ക് കൃപയ ജവാഹി ബോൾക്ക് ജൽദി ജൽദി വൈറ്റ് ജായി പാട്ട് പാടല്ലേ. ദൈവത്തിന് സാക്ഷിക്ക് സാക്ഷിച്ചിട്ടെങ്കിൽ ഇരിക്കാൻ പറഞ്ഞ പോലെ തള്ള എഴുന്നേറ്റ് നീ ഗീത് നീ ഗൗങ്കി നേര ഗീത് നീ പടൂങ്കി. ഞാൻ ഇന്ന് പാട്ട് പാടുന്നില്ല, ഞാൻ എന്റെ പാട്ട് വായിക്കുന്നു പറഞ്ഞ ആ തള്ള ആദ്യോടൊന്ന് വായിച്ചിരുന്നതിന്റെ പേരാണ് ഈ കൃപ വരമില്ല, വി വരം ഇത് പാടില്ല കേട്ടോ. എല്ലാത്തിനും ദൈവമക്കൾക്ക് ജ്ഞാനവും സംഘാടകരെ ദൈവഭൃത്യന്മാരെ അനുസരിക്കാനുള്ള കഴിവും കൂടെ.
ഒരു വിഷയത്തെ കുറിച്ച് ഇഷ്ടംപോലെ പ്രസംഗിച്ച് ഹോൾ നൈറ്റ് പ്രസംഗിക്കാൻ കഴിയും ജ്ഞാനമുള്ളവനെ.
കാരണം ജ്ഞാന ഭണ്ഡാരമാ. പക്ഷേ സംഘാടകർ അനുവദിച്ച സമയത്ത് പ്രസംഗം നിർത്തണമെങ്കിൽ എന്താ വേണം? പരിജ്ഞാനം വേണം. ഞാൻ തമിഴ്നാട്ടിലൊരു യോഗത്തിന് പോയ സമയത്ത് സംഘാടകനോട് ചോദിച്ചു, എപ്പോ വരെയാണ് യോഗം? എന്നോട് പറഞ്ഞു, ആശീർവാദം പറയുന്നത് വരെ. ഉടനെ ഞാൻ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴാണ് ആശീർവാദം പറയുന്നത്?
യോഗം തീരുമ്പോൾ.
രണ്ടും നല്ല ചോദ്യം ഉത്തരമാണ്, നല്ല ക്വസ്റ്റ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പരിജ്ഞാനം എനിക്ക് മനസ്സിലായി. എപ്പോ വരെയാണ് യോഗം?
ആശീർവാദം പറയുമ്പോൾ.
ശരിയല്ലേ, എപ്പോഴാണ് ആശീർവാദം പറയുന്നത്?
അപ്പോൾ യോഗം തീരുമ്പോൾ. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. ഒരു മഹായോഗത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചാൽ ലോകം മുഴുവനുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, സകല മനുഷ്യർക്ക് വേണ്ടിയും സകല വിവാഹം കഴിപ്പിക്കാത്തവർക്ക് വേണ്ടിയും കഴിച്ചവർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമല്ല. അത് എന്തിനാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ 7 വാചക 8 വാചക യോഗത്തെ അനുഗ്രഹിക്കണമേ, സ്വർഗത്തിലെ അപ്പച്ചാ നിന്റെ ദാസന്മാർ കൃപ നൽകണമേ, ഞങ്ങളെ കൊണ്ടു സ്തോത്രം. അതാ പരിജ്ഞാനം. ഇത് വന്നൊരു ഒറ്റ പ്രാർത്ഥന. നമ്മുടെ നാട്ടിൽ കെ എബ്രഹാം സാറിന്റെ ആത്മകഥയ്ക്കത്തുണ്ട്, ഒരു യോഗം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു, ഒരു സഹോദരി പ്രാർത്ഥിച്ചു, നിർത്തുന്നില്ല, പല പ്രോഗ്രാമുണ്ട്, ഇങ്ങനെ നീട്ടുമോ, എങ്ങനെ നിർത്താം? ആ സഹോദരിയുടെ ഭർത്താവ് അവിടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ എന്ന്. ഉടനെ കെ എബ്രഹാം സാർ പറഞ്ഞു, നിങ്ങൾ ഒരു ശരീരമായതുകൊണ്ട് ഒത്തു, ഒരാൾ തുടങ്ങി മറ്റേ ആൾ നിർത്തി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമുള്ള ക്രമക്കേടുകൾ നമുക്കുണ്ടാകരുത്. പാട്ടിനും പ്രാർത്ഥനയ്ക്കും സാക്ഷ്യം പ്രബോധനം 42 പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ നടത്തും. ഞങ്ങളുടെ റീജിയൻ കൺവെൻഷൻ വന്നേക്കാൽ ഓർഡിനേഷൻ, ഗ്രാജുവേഷൻ, ലോഡ് സപ്പർ ഇതൊക്കെ നടത്തുന്ന സമയത്തും 1 മണിക്കൂർ ഗസ്റ്റ് സ്പീക്കറിന് പ്രസംഗിക്കാൻ സമയം കൊടുക്കും. അയാൾ വിചാരിക്കും, ഇത്രയും പ്രോഗ്രാം കൂടെ എങ്ങനെയാണ്? കാരണമുണ്ട്. സാക്ഷി പറയാൻ സമയം കൊടുക്കും, എഴുതേക്കാൻ പറയും. അപ്പോൾ ഇവരുടെ സാക്ഷി ഞാൻ നേരത്തെ പഠിച്ചിരിക്കും, ഞാൻ ആ സാക്ഷി പറഞ്ഞിട്ട് ഇരുത്തും. പിന്നെ സ്റ്റേജ് വന്നേ ഒക്കും എന്നുള്ളവനെ വിളിക്കും, അവൻ്റെ തോളിൽ എൻ്റെ ഒരു കൈ ഇരിക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഞരമ്പുണ്ട്, ഒന്ന് ഞെക്കിയാൽ അവൻ അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെയല്ലേ ഈ 42 കൊല്ലം നിന്നത് അവിടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പിന്നെ സഹോദരിയാണെങ്കിൽ അത് പറ്റിയില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ കൈ കാണിക്കും, പക്ഷേ സമയം കൂടുതലെടുത്ത് സാക്ഷി പറയുന്നവർ കണ്ണടച്ചേ പറയും. അത് കണ്ണടച്ച അർത്ഥം ഇപ്പോഴെങ്ങും ഇരിക്കാൻ പോകുന്നില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവളെ ഇരുത്താൻ നല്ല ഒരു പാട്ടിയാണെങ്കിൽ പാടും, അപ്പോൾ അവൾ ഇരുന്നോളും. ഇങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇത് വേലക്കാരുടെ യോഗമൊന്നും അല്ല. ഇങ്ങനെ ഇത്രയും ഒരു മേമ്പടിയായിട്ട് വിളിക്കാം. ജ്ഞാനവും വേണം, പിന്നെ എന്തോ വേണം. ഇത് രണ്ടും കൂടുള്ള മനുഷ്യനായിരുന്നു സോളമൻ രാജാവ്. നിസ്തുലമായ 3 ഗ്രന്ഥങ്ങൾ നാം നമുക്ക് നൽകി. പ്രൊവർബ്സ്, എക്ലീസിയാസ്റ്റിക്സ് ആൻഡ് സോങ്സ് ഓഫ് സോളമൻ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. നിസ്സാരമെന്ന് തോന്നിക്കുന്ന നികൃഷ്ട ജന്തുക്കളിലും വലിയ വിജ്ഞാനം കാണുവാൻ സോളമന് കഴിഞ്ഞു. അതാ ഭിത്തിയുടെ വിള്ളലിലൂടെ മണ്ണം മണ്ണം ഇഴഞ്ഞു നിൽക്കുന്ന ചെറിയ ഉറുമ്പ്. നാം ചോദിക്കുന്നു, എന്തിന് ദൈവം ഈ ഉറുമ്പിനെ സൃഷ്ടിച്ചു?
എത്ര ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ ഈ ഉറുമ്പ് പോയി വന്നു, 10 പൈസ വാടക വരുന്നില്ല, ഒരു മുട്ടയെടുത്ത് വാട്ടാൻ കൊള്ളാമോ, ഒരു തുറം പാല് കിടന്ന് ചായയിടാൻ കൊള്ളാമോ, ഒരു തോരന് കൊള്ളാമോ, ഉറുമ്പ് തോരൻ ആർക്ക് വേണം, അവിയലിന് കൊള്ളാമോ, നോൺ വെജിറ്റേറിയൻ കൊള്ളാമോ, കൊള്ളുകയല്ല, പിന്നെ എന്തിനാ കൊള്ളാം, കടിക്കാൻ കൊള്ളാം. ഡിസ്റ്റർബൻസ്, ഇതാണ് നിന്റെ മസ്തിഷ്കം. പക്ഷെ സോളമന്റെ വീക്ഷണം മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. മടിയാ, നീ ഉറുമ്പിന്റെ അടുക്കൽ പോയി പറഞ്ഞു പറഞ്ഞേ, ഉച്ചപടി വേനൽക്കാലത്തേക്ക് അതിന് ആഹാരം ശേഖരിക്കും. പാലിനും മുട്ടയ്ക്കും നോൺ വെജിനും അവിയലിനും തോരനും വല്ലതിനെ ഉണ്ടാക്കിയത്? നിന്റെ സമയം വിലയേറിയതാണ്. ഓരോ സെക്കൻഡ് നീ വെറുതെ കളയരുത്. ദൈവത്തിന് പെട്ടെന്ന് പെട്ടെന്ന് മൊബൈൽ ഫോണൊക്കെ വീക്കെൻഡിൽ ഓഫാന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു ഭർത്താനും പറഞ്ഞു 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 പറഞ്ഞ് കൂട്ടിക്കുറുക്കുണ്ടാക്കുന്നത്. സാത്ത് വെച്ച് അല്പസമയം പ്രാർത്ഥിക്കൂ. എത്ര പേർ കാമ്യം പറയാൻ കഴിയും? ചില ആളുകൾ വീട്ടിൽ വന്ന് കയറി ഇറങ്ങി പോകത്തില്ല. അവൻ അതിലെ പോയി, അവളതിലെ പോയി, ഇവൻ അതിലെ പോയി, അവളതിലെ കയറി പോയി, ഇതിൽ ഇവനെ ഇറങ്ങിപ്പോയി. കാരണം നല്ലതൊന്നും പറയത്തില്ല. കാരണം ഇവന് മഞ്ഞപ്പിത്തം എന്നൊരു അസുഖമാണ്. അത് ബാധിച്ചാൽ നോക്കുന്നതെല്ലാം എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് പിന്നെ അവനെ ഇറക്കി വിടാനുള്ള ഒറ്റ വഴി, അവളെ ഇറക്കി വിടാനുള്ള ഒറ്റ വഴി, പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറയല്ലത് മാനേഴ്സ് അല്ല, ഒരു പാ കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ കൊച്ചം എന്ന് പറയുമ്പോൾ തന്നെ പോയിക്കോളും. ഇങ്ങനെ എത്ര പേരെ ഞാൻ വീട്ടിലുണ്ടെന്ന് അറിയാം. അല്ലെ, നമുക്ക് അടുത്ത സമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മതി, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകും. അങ്ങനെയൊക്കെയുള്ള മെത്തേഡ് വേണം ലോകത്ത്, മനസ്സിലായോ? ചില ആളുകൾ എന്ന് ചോദിക്കും, ചോദിപ്പസ്തു ഇങ്ങനത്തെ റീജിയൻ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മൽമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, റീജിയൻ ഉണ്ട്, ഇത്രയും വേലക്കാരുണ്ട്, അവരുടെ ഫണ്ട് റേസ് ചെയ്യണം, പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യണം, ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുക്കണം. ഇതിനിടയ്ക്ക് 32 പുസ്തകം എങ്ങനെ എഴുതി? ഞാൻ ആദ്യം പറയും, വെളിച്ചം ഉണ്ടാകട്ടെ, ദൈവം കൽപ്പിച്ച വെളിച്ചം ഉണ്ടായി, പുസ്തകം ഉണ്ടാകട്ടെ, കെ ജോയി കൽപ്പിച്ചു, പുസ്തകം ഉണ്ടായി. ഉണ്ടാവത്തില്ലെന്ന് വിവരമുള്ളവർക്കറിയാം. പല പുസ്തകങ്ങൾ പാരായണം ചെയ്തെങ്കിലേ ഒരു പുസ്തകം വായിക്കാൻ കഴിയുള്ളൂ, എഴുതാൻ കഴിയുള്ളൂ. വളരെ നേരം ചിന്തിച്ച് അനേക രാത്രികളെ പകലാക്കി രാവും പകലും അത്യധ്വാനം ചെയ്തിട്ട് മാത്രമേ ഒരു പുസ്തകം വെളിയിൽ വരുവാൻ കഴിയുകയുള്ളൂ. ഓർക്കണം. എന്നാൽ 8 വയസ്സുള്ള ബാലകനായിരിക്കുമ്പോൾ ഈ ഉള്ളത്തിൽ യേശു പ്രവേശിച്ചതാണ്. 14 വയസ്സുള്ള ബാലകനായിരിക്കുമ്പോൾ, ബൈ ബൈ മമ്മി, ബൈ ബൈ ടാറ്റ, മൈ സ്ലേവറി ഈസ് ഓവർ. 10th standard പരീക്ഷ കഴിഞ്ഞിട്ട് 14-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവവേലയ്ക്കായി ഇറങ്ങിയതാണ്. എന്റെ സമയം പിശാചിന് വേണ്ടി ഓടുവാൻ ദൈവകൃപയാൽ ഇതുവരെ ഇടയായിട്ടില്ല. രാവും പകലും ഈ വേലയിൽ ഇത്രത്തോളം നിൽക്കുവാൻ അപ്പച്ചൻ സഹായിച്ചു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാണ്. അതുകൊണ്ട് നിന്റെ സമയം ഡോണ്ട് വേസ്റ്റ് ടൈം. മടിയാ എന്ന് പറഞ്ഞാൽ മടിച്ചി എന്ന് അർത്ഥമുണ്ട്, ലേസി എന്ന് പറഞ്ഞാൽ ലിസി എന്ന് അർത്ഥമുണ്ട്. രണ്ടുപേരും മടിയനും മടിച്ചയ്ക്കും ഒക്കെ ലേസി എന്നേ ഉള്ളൂ, ഇംഗ്ലീഷ് വേറെ പദമില്ല. നിന്റെ വളരെ സമയം വിലയേറിയതാണെന്ന് പഠിപ്പിക്കുന്ന ജന്തുവാണ് ചെറിയ ഉറുമ്പ്. ഇവന്റെ ദേഹത്ത് ഒരു ഈച്ച പറ്റുന്നു, ഒറ്റയടി ഈച്ച തത്തു താഴെ വീണു. അങ്ങനെ നിന്റെ ദേഹത്ത് പറ്റിയ ഒരു ഈച്ചയെ അടിച്ച് താഴെ ഇട്ട് ചത്താൻ എന്തു ചെയ്യും? ഒന്നീ കാല് അല്ലെ ചൂല് കഴിഞ്ഞു, പിന്നെ അതിനൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അയ്യോ അത് ചത്തുപോയല്ലോ, അതിൻ്റെ ഭാര്യ വിടുവായല്ലോ, അതിന് നമുക്ക് കനാദശാല വേണ്ടേ, മുറച്ചെടി വെക്കണ്ടേ, മൂക്കി പഞ്ഞി കെട്ടണ്ടേ, സെൻറ് അടിക്കണ്ട, വേണ്ട സെൻറ് അടിക്കണം, മുക്കി പഞ്ഞിയും കെട്ടണ്ട, ഓർഫനേജും ഉണ്ടാക്കണ്ട, വിഡോ ഫ്രണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. ഒന്നിക്കാൻ ഒരു സെക്കൻഡ് പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ജ്ഞാനികളുടെ ജ്ഞാനിയുടെ വീക്ഷണം മറ്റു ദിശയില്ല. താൻ നോക്കുന്നു, നാളെ ഈ ഈച്ച ചത്ത് വീർക്കും, നാറും. ഈ നാറ്റം ഒരു സുഗന്ധമുള്ള തൈലത്തിലായാൽ ആ തൈലം മുഴുവനും നാറുമാറാക്കും. വൺ ഡെഡ് ഫ്ലൈ വിൽ കോസ് ഓൾ ദ സ്വീറ്റ് ഓയിൻമെന്റ്, സ്പോയിൽ ദ ഹോൾ ഓയിൻമെന്റ്. എങ്ങനെയെങ്കിൽ അൽച്ചത്തെ ഒരീച്ച കൊണ്ട് തൈലം മുഴുവൻ നാറുമെങ്കിൽ അല്പഫോഷത്വം മതി, ജ്ഞാനമാനങ്ങളെക്കാൾ അത് കനമേറും. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു സോളമന്റെ ചിന്ത. അതിലേക്കാണ് നമ്മുടെ ചിന്ത ഇന്ന് രാത്രി തിരിക്കുവാൻ പോകുന്നത്. ഡെത്ത് ഫ്ലൈ നമ്മുടെ ചിന്ത, ചത്ത ഈച്ച. അതിനെ രണ്ടായി തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ്, ഡെത്ത് ഫ്ലൈ ദാറ്റ് സ്പോയിൽസ് ദ കോൺഗ്രിഗേഷൻ ആസ് എ ഹോൾ. ടു, dead flies that spoil the character as a whole. സമൂഹ ദ്രോഹികളായ ചത്ത ഈച്ചകൾ ഒന്നാം ഭാഗം, സ്വഭാവ ദ്രോഹികളായ ചത്ത ഈച്ചകൾ രണ്ടാം ഭാഗം. എന്താ സമൂഹ ദ്രോഹം? ദൈവസഭ സുഗന്ധമുള്ള തൈലം പോലെയാണ്. കാരണം നമ്മുടെ അരുമനാഥന്റെ നാമം സുഗന്ധമുള്ളതാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അറിയാൻ വയ്യെങ്കിൽ ഉത്തമഗീതം 1:3 വായിക്കൂ. Songs of Solomon 1:3 please.
നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു.
നിന്റെ നാമം പകർന്ന
തൈലം പോലെ,
നമ്മുടെ കർത്താവിന്റെ നാമം
പകർന്ന തൈലം പോലെ ഇരിക്കുന്നു.
അ അത് സുഗന്ധമുള്ള നാമമാണ്, യേശുവിൻ്റെ നാമം. അറിയാമോ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ മാതൃരാജ്യത്തിലൊക്കെയുള്ള ദേവീ ദേവതകളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. പ്രൈസ് ഗോഡ്. ഏറ്റവും നികൃഷ്ടമായി, നീചമായി, നിന്ദ്യമായ മാക്സിമം പാപവും വ്യഭിചാരവും പരസംഗവും ദുർനടപ്പും കൊലപാതകവും ചെയ്ത് സദാചാരത്തിന്റെ അതിരും വരമ്പും ലംഘിച്ച ആളുകളാണ് ഏറ്റവും വലിയ ദേവൻ. അവരാരും ഇന്ന് ലോകത്തിൽ ഇല്ലാത്തതിനാൽ ദൈവത്തിന് സ്തോത്രം. ഉണ്ടായിരുന്നെങ്കിൽ ജീവപര്യന്തം കഠിന തടവിന് വിരിച്ചേനെ. അവരുടെ നാമം ദുർഗന്ധം പരത്തും. പക്ഷേ അഭിമാനത്തോട് പറയൂ, നിന്റെ യേശുവിന്റെ നാമം സുഗന്ധമുള്ളതാണ്. പകർന്ന തൈലം പോലെ അവന്റെ നാമം, പാപത്തിന്റെ ലാഞ്ചനയില്ലാത്ത നാമം, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ, വിശുദ്ധനായി ജനിച്ചു, വിശുദ്ധനായി വളർന്നു, വിശുദ്ധനായി മരിച്ചു, ഭൂതനത്തെ വെല്ലുവിളിച്ച ഒരേ ഒരു വ്യക്തി. Who will convince me of my sin? അവന്റെ നാമത്തിന് സ്തോത്രം പറഞ്ഞ. രണ്ടു കോരിന്ത്യർ 5:21 പൗലോസ് പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പത്രോസ് പറയുന്നു, He did no sin. അവൻ പാപം ചെയ്തിട്ടില്ല. 1 John 3:6 3:6 യോഹന്നാൻ പറയുന്നു, അവനിൽ പാപം ഇല്ല. He knew no sin. He did no sin. In him no sin. പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപമില്ല. ഇത് ക്രിസ്തുവിന്റെ ത്രികാല നിഷ്പാപാവസ്ഥയാണ്. അനാദികാലം മുതൽ ബേത്ലഹേമിലെ ജനനം വരെ യേശു പാപം അറിഞ്ഞിട്ടില്ല. ബേത്ലഹേമിലെ ജനനം മുതൽ കാൽവറിയിലെ മരണം വരെ യേശു പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ ഇത് നിത്യത വരെ അവനിൽ പാപമില്ല. മനുഷ്യാവതാരത്തിന് മുമ്പ് പാപം അറിഞ്ഞില്ല, മനുഷ്യാവതാര കാലത്ത് പാപം ചെയ്തില്ല, മനുഷ്യാവതാരത്തിന് ശേഷം പാപമില്ല. നികൃഷ്ടവരായ മൂഢന്മാരെ, ഭയങ്കര മന്ത്രവിദ്യയിലുള്ള നികൃഷ്ടരെ രാവും പകലും പുകഴ്ത്താൻ ജാതികൾക്ക് മടിയില്ല. പക്ഷെ നിന്റെ കർത്താവ് ആ ഗ്രൂപ്പിൽ പെട്ടവനല്ല. അവന് രണ്ട് അല്ലേലിയ വാദർ എന്ന് പറയുന്ന നിനക്ക് നഷ്ടമല്ല. അവൻ ആരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. അവർ പകർന്ന തൈലം പോൽ നിന്നാമം പാരു കയ്യൊന്നടിച്ചേ. രക്ഷ്യം വീശുന്നതാല് പകർന്ന തൈലം പോൽ നിന്നാമ പാരിൽ പോരം വീശുന്നതാ പാടി തുഷി നിന്നേരുങ്ങേ ഗംഭമാറ്റിള ഓ പാടി തുഷി നിന്ന ണെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവസഭ. 2 Corinthians 2:15 പൗലോസ് പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. അത്തച്ഛന്റെ മുഖം മക്കൾ പ്രതിഫലിച്ചാൽ അഭിമാനമാണ് കേട്ടോ. ഇതിന്റെ പിള്ളേരെ കണ്ടോണ്ട് പറയാം, മമ്മി ആ മുഖം പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വെട്ടിയെടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഒത്തിരി സന്തോഷം. നേരെ മറിച്ച് നിന്റെ മോനെ കണ്ടിട്ട് അയൽക്കാരന്റെ കൂട്ടിരിക്കുന്നവരോടാ എന്ന് പറഞ്ഞ് എന്തോ സന്തോഷം. ഇതുപോലെ നാണക്കേടുണ്ടോ? അല്ല, നമ്മുടെ മക്കൾ നമ്മളെ പ്രതിഫലിപ്പിക്കുന്ന നമുക്ക് അഭിമാനമാണെങ്കിൽ ഏറ്റവും അഭിമാനം ഈ നിർബന്ധം നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനാണ്. വിശ്വസിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഹി ഈസ് ദ ഫാദർ ഓഫ് ലൈറ്റ്, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. അവൻ വെളിച്ചത്തിൻ്റെ അപ്പച്ചനാണെങ്കിൽ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാകൂ. പാപം പാപം അശുദ്ധി അഴുക്ക് മാറി വിശുദ്ധമായി. പരിശുദ്ധനകത്ത് ഇരിക്കുമ്പോഴല്ല, കമ്പനിയിലും ഓഫീസിലും ഫാക്ടറിയിലും ഉദ്യോഗ മണ്ഡലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടിലും ചെക്കിംഗ് കൗണ്ടറിലും സകല സ്ഥാനങ്ങളിലും ദൈവവൈതലേ നിന്റെ സുഗന്ധം മാറ്റരുത്, സുഗന്ധം മാറ്റരുത്. ഞങ്ങൾ സൗരഭ്യവാസനയാകുന്നു, പകർന്ന തൈലം പോലെയുള്ള അവൻ. ആ ഗാത്രം, അവന്റെ ഗാത്രം, അവന്റെ ശരീരമായ ദൈവസഭയെ. ആരോഗ്യമില്ലെങ്കിലും ദൈവരാജ്യത്തിൽ പോകും മക്കളെ, സൗന്ദര്യമില്ലെങ്കിലും ദൈവരാജ്യത്തിൽ പോകും, സമ്പാദ്യ FD SB SBT ഒന്നുമില്ലെങ്കിലും അക്കൗണ്ട് ഇല്ലെങ്കിലും സ്വർഗത്തിൽ പോകും. പക്ഷെ വിശുദ്ധിയില്ലാത്ത ഒന്നും ദൈവരാജ്യം കാണുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. വിശുദ്ധിയില്ലാത്ത ഒന്നും ദൈവസ്ഥലെത്തുകയില്ല. അവന്റെ നാമം സുഗന്ധം പുറത്തുന്നു. ആ നാമം വിശുദ്ധമായതാണ്. അത് ദൈവസഭയിൽ വിശുദ്ധമായ ദൈവസഭ. അതിനെ ഒരു കാരണത്താലും കളയുവാൻ പാടില്ല. വിശുദ്ധി സുഗന്ധം നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവമക്കൾ ചിന്തി. പക്ഷെ ഒറ്റ ഈച്ച, ഒരീച്ച മതി തൈലം മൊത്തം നാറ്റാൻ. ഒറ്റയാക്കാൻ പോരെ, ദൈവജനത്തിന്റെ യുദ്ധം മുഴുവൻ പരാജയപ്പെടുത്താൻ. ഒറ്റയോനാ പോരെ കപ്പൽ മൊത്തം ഇളക്കാൻ. ഒറ്റ മിരിയാം സഹോദരി പോലെ യാത്ര 7 ദിവസം മുടക്കാൻ. ഒരു ചത്ത ഈച്ച പോരെ തൈലം മൊത്തം നാറ്റാൻ. ഒരു കയ്പുള്ള വേര് പോരെ അനേകരെ മലിനപ്പെടുത്താൻ. അസാരം പുളിമാവും മതി പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കാൻ. വഴി പെടുത്തത് 2 എണ്ണത്തിന് മെമ്പർഷിപ്പ് കൊടുത്താൽ മതി പാസ്റ്ററേ നിന്റെ കഷ്ടകാലം, സഭയെ നിന്റെ നാശകാലം. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആഴത്തിൽ പ്രാർത്ഥിക്കും, എന്റെ സഭയുടെ സുഗന്ധം കെടുത്തുന്ന വ്യക്തിയായി ഞാൻ തീരല്ലേ കർത്താ. എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, എന്റെ സഹോദര സഹോദരി, രഹസ്യത്തിൽ പരമരഹസ്യത്തിൽ നീ ചെയ്യുന്ന പാപം നിന്റെ ശരീരത്തിന് കേടുവരുത്തും, മനസ്സമാധാനം കെടുത്തും, ആത്മാവിനെ നശിപ്പിക്കും, ഭൂമിയെ നശിപ്പിക്കും, ഉപരിയായി നിന്റെ തലമുറയെ നശിപ്പിക്കും. നീ ഇപ്പം മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന സഭയുടെ മേലും നാശമുണ്ടാകും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചത്ത ഒരീച്ച മതി തൈലം മുഴുവൻ നാറ്റാൻ. അത് പടർന്നു പിടിക്കും, അത് പടർന്നു പിടിക്കുമാ. ഈച്ചയെ കളഞ്ഞില്ലെങ്കിൽ, തക്ക സമയത്ത് ഡിസിപ്ലിനറി ആക്ഷൻ സഭയിൽ ഇല്ലെങ്കിൽ അത് പടർന്നു പിടിക്കും. 32 വർഷത്തിന് മുമ്പ് ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്, പേര് ഉതിർന്ന മലരുകൾ, പ്ലക്സ് ഫ്ലവേ. വേർപാട് സഭകളുടെ ഉപദേശക്കന്മാരുടെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഞാനത് ആദ്യയോടൊന്ന് ആർത്തിയോടെ വായിച്ചു. PV ജോർജ് സാറിന്റെ ചരിത്രമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ പര്യാപ്തമായി പരിജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നു PV ജോർജ് സാർ. വേർപാട് സഭകളുടെ ഉപദേശം, മിസ്റ്റിക് ഗാന്ധി ആൻഡ് യുണീക് ക്രൈസ്റ്റ് എന്നൊരു പുസ്തകം എഴുതി, പ്രസിദ്ധനായ മനുഷ്യൻ. സഭയിലെ വഴക്ക് തീർക്കാൻ മിടുക്കനാണ്. കേരളത്തിലെ വടക്കൻ പ്രദേശങ്ങൾ ദുർനടപ്പിനുള്ള സഹോദരനെ മുടക്കേണ്ടി വന്നു. അവർക്ക് ധൈര്യമില്ല, സാറിനെ വിളിച്ചു വരുത്തി. സാർ വന്നു, ഈ മനുഷ്യനെ വിസ്തരിച്ച് മുടക്കാൻ. സഭയെ വിളിച്ചുകൂട്ടി വിസ്തരിച്ച്, തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ച് ഇവൻ കുറ്റവാളിയെന്ന് സാറിനെ മനസ്സിലാക്കി. വിധി പ്രസ്താവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സാറ് ചോദിച്ചു, ബ്രദേ, ബ്രദർ, ഇവിടെ ഇരിക്കുന്ന ആരെക്കുറിച്ചെങ്കിലും ബ്രദറിന് വല്ലതും പറയാനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് ഓരോരുത്തരെയും വിവേചിച്ചു. കള്ളനെ അറിഞ്ഞുകൂടെ? അവൻ ഓരോരുത്തരെയും വിവേചിച്ച് ഓരോരുത്തരും തെറ്റുകൾ അനാവരണം ചെയ്തപ്പോൾ സാറിന് മനസ്സിലായി, ഇവനെ മുടക്കുന്നത് ബുദ്ധിയല്ല. ഭരണാക്ഷായുടെ മുഖത്ത് നോക്കുന്ന പോലെ എല്ലാവരും PV ജോർജ് സാറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സാറ് പറഞ്ഞ വിധി ഇങ്ങനെയാ: സഹോദരന്മാരെ, സമയം വളരെ പോയല്ലോ. ഇവിടെ ഇന്ന് കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ സഹോദരനെ വിശുദ്ധന്മാരുടെ ഒറ്റ സഭയിലും ഇനി അംഗമായിരിക്കാൻ അർഹതയില്ല. എന്നാൽ നിങ്ങളുടെ ലോക്കൽ സഭയിൽ ഇവനെ മുടക്കേണ്ട യാതൊരു ആവശ്യവും ഞാൻ കാണുന്നില്ല. വിശുദ്ധന്മാരുടെ സഭകളിൽ ഇവനെ കയറ്റരുത്, നിങ്ങളുടെ സഭയിൽ നിന്ന് ഇവനെ ഇറക്കരുത്. മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസാരം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു, ചത്ത ഈച്ച തൈലം മുഴുവൻ നാറുമാറാക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ആളെന്നെയല്ല തൃപ്തിപ്പെടുന്നത്, ആളിനെ തൂക്കി നോക്കിയാണ് തൃപ്തിപ്പെടുന്നത്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? മാർക്കറ്റിലെ ചരക്കുകളിൽ ചിലത് ഗ്ലേസിംഗ് ഗ്ലിറ്ററിംഗ് ആണ് വില, വേറെ ചിലത് എണ്ണത്തിനാണ് വില, വേറെ ചിലത് തൂക്കത്തിനാണ് വില. എന്റെ കർത്താവിന്റെ മാർക്കറ്റിൽ ആൾക്കൂട്ടത്തിനല്ല വില, നിന്റെ ബ്യൂട്ടിക്കുള്ള വില തൂക്കത്തിനാണ് വില. തൂക്കം വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാണ് ദൈവരാജ്യത്തിലെത്തുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. ദൈവസഭയ്ക്കകത്ത് വഴി പെടുത്ത ഒരുവൾ ഒരുത്തി അല്ല, രണ്ടുപേർ മതി ദൈവസഭയുടെ സുഗന്ധം കെടുത്തുമെങ്കിൽ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ, കർത്താവേ നിന്റെ നാമത്തിന് അപമാനം വരുന്ന ഒരു ജീവിതം എനിക്ക് ഉണ്ടാകരുതേ. ബി ക്ലീൻ. സഭ സമൂഹ ദ്രോഹികളായ ഈച്ചകൾ, നൗ ഏരിയ നമ്പർ 2. സ്വഭാവ ദ്രോഹികളായ ഈച്ചകൾ. എന്താ ഈ ഈച്ച? ഭോഷത്വമാണ്, ഫൂളിസ്നസ്. ചത്ത ഈച്ച തൈലം നാറ്റും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം, അല്പഭോഷത്വം ജ്ഞാനുമാനങ്ങളെക്കാൾ കൺവേറും. പല നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും അല്പഭോഷത്വം മതി, ആ സ്വഭാവമില്ല. ഒന്ന് വായിച്ചതിന് മൂഢന്റെ ഭോഷത്വ ലക്ഷണങ്ങൾ ചിലത് മാത്രം പറയാം. സഭാപ്രസംഗം തന്നെ 7:9 Ecclesiastes chapter 7 and verse 9, please. 7:9.
നിന്റെ മനസ്സിൽ എത്ര വേഗം നീരസം ഉണ്ടാകരുത്,
നിന്റെ മനസ്സിൽ പെട്ടെന്ന് മുൻകോപം ഉണ്ടാകരുത്. ആ
മൂടന്മാരുടെ മാറിലല്ലോ നീരസം വസിക്കുന്നത്,
ഈച്ചവറ്റകളുടെ മാറിവിലല്ലോ എന്ത് പറയുന്നത് നീരസം. ചില ആളുകൾക്ക് നല്ല സ്വഭാവമുള്ള ആളുകളാണ്, മനസ്സിലായോ? സഭയിൽ നല്ല വ്യക്തിയാണ്, ക്ലീൻ ഡ്രസ്സാണ്, നന്നായിട്ട് പല്ല് തേക്കും, നന്നായിട്ട് കുളിക്കും, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും. സഭായോഗത്തിന് ആദ്യം വരും, എല്ലാം തിരിച്ചു വരും, അല്ലുള്ളവരൊക്കെ തോന്നുമ്പം കയറി വരും. ഇവർ നല്ലതുപോലെ കറക്റ്റ് ടൈമിൽ വരും, എല്ലാം തിരിച്ചൊരുക്കി തീരും, നന്നായിട്ട് ദശാംശം കൊടുക്കും. വിസിറ്റിംഗ് പാസ്റ്റേഴ്സിന് ആരും വെറുതെ വിടത്തില്ല, കൊടുത്തേച്ച് ചീത്ത പറയത്തുമില്ല. ഇതെല്ലാം നല്ല ഗുഡ് ക്വാളിറ്റീസാണ്. പക്ഷേ ദേഷ്യം വന്നാൽ പിന്നെ പിശാച ഉണ്ട്. എപ്പോഴും അവരെ പൂഴ്ത്തിക്കൊണ്ടിരുന്നാൽ മതി, എവൻ നല്ലവനല്ലോ, എവന്റെ ദയ എന്നേക്കുമുള്ളത്, എവൾ നല്ലവളല്ലോ, അവളുടെ ദയ എന്നേക്കുമുള്ളത്. ഇങ്ങനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കാമെങ്കിൽ വന്നുകൊണ്ടിരിക്കും. എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മുൻകോപം, ഷോർട്ട് ടെമ്പേർ. ഈ ഈച്ചയുണ്ടെങ്കിൽ നീ ആമേൻ, നിനക്ക് നന്നാകാൻ പറ്റത്തില്ല, ആ ഈച്ചയെടുത്ത് കളയണം. 14:29 പ്ലീസ് ഒന്ന് വായിച്ച് സദൃശവാക്യങ്ങൾ 14:29.
14:29
നിനക്ക് കാര്യങ്ങളെ കാണുമ്പോ പെട്ടെന്ന് നിങ്ങൾ ദേഷ്യം വരാതെ സംയമനം. കോപിച്ചാൽ പാപം ചെയ്യരുത്, സന്ധ്യ വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ദീർഘക്ഷമ, ആ ദീർഘത്തിന് എത്രയും ദീർഘ ശ്വാസം പിടിക്കുന്നു അത്രയും മഹാ എന്നുള്ളത് നീട്ടണം. ദീർഘക്ഷമയുള്ളവൻ മഹോബുദ്ധിമാൻ, എത്രയും ക്ഷമയുണ്ടോ അത്രയും ബുദ്ധി ഉണ്ടെന്നാണ് വേദസ്വം പറയുന്നു. ആളുകൾ സമ്മതിക്കുന്ന ഏക പാപം ഇതല്ലേ ഉള്ളൂ, മറ്റേതെങ്കിലും പാപം സമ്മതിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ കോപം മാത്രം സമ്മതിക്കും. അത് പാസ് ഏത് എങ്ങനെ സമ്മതിക്കുന്നത് പാസ്റ്റേ? അത് എനിക്ക് ഷോർട്ട് ടെമ്പേടാ, പെട്ടെന്ന് കോപം ചെയ്ത്, എന്റെ കുറ്റമല്ല, എന്റെ അപ്പച്ചനുണ്ട്, എന്റെ അമ്മച്ചിക്കുണ്ട്, എന്റെ വല്യപ്പച്ചനുണ്ട്, വല്യമ്മച്ചിക്കുണ്ട്, ഇപ്പൊ എന്റെ അമ്മായിയമ്മയ്ക്കുണ്ട്. ശരിയാണ്. പക്ഷെ ഇവനെ മെയിൻ ഇപ്പോ ഒന്ന് പിടിക്കുന്ന ലൈറ്റ് ക്രോസ് ചെയ്ത് ഓവർ സ്പീഡ് എടുത്തിട്ട് പോലീസ് ഒന്ന് പിടിച്ച് നിർത്തുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി വെച്ച് പോലീസ് മറ്റി അടി കൊടുത്തേച്ച് സാറേ ഇത് എന്റെ അപ്പനുണ്ട്, എന്റെ അമ്മയ്ക്കുണ്ട് എന്ന് ആരെയും പറഞ്ഞിട്ടുണ്ട്. എത്ര സൗമ്യതയുള്ള കുഞ്ഞാടിനെ പോലെ അവന്റെ ലൈസൻസ് കാണിക്കുന്ന മുൻകോപിയെ, നിന്റെ കോപം എവിടെ പോയി? എല്ലാ മുൻകോപികൾക്കും അറിയാം ഇത് ജനറൽ ബോഡി ചെലവാകും. മനസ്സിലാക്കിയവർക്കോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ചെലവാകുമെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്കറിയാം. ബൈബിളിൽ ആദ്യം കോപിച്ച മനുഷ്യനറിയാമോ? 34 കയ്യനാണ്. കോപമുണ്ടായി, അനുജനെ വകവരുത്തി. അടുത്തത് 34 ഒരു മടയ പെൺകുട്ടിയുടെ പേരിൽ ആങ്ങളമാർ കോപിച്ചു. സമൂഹത്തിലുള്ള എത്ര നിരപരാധികളുടെ രക്തം 34 വീട്ടിൽ നിന്ന് വായിച്ചു നോക്ക്. 49 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അപ്പച്ചൻ ശവിച്ചു. ഓ, സിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ ഉഗ്രകോപവും കഠിനവും ശവിക്കപ്പെട്ടത് എന്നുള്ളതേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. സൗലിന്റെ കോപം കുന്തം ചാണ്ടി, ഒടുവിൽ അവൻ തന്നെ ചത്തു. ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ട് തല ഒരിടത്ത്, ഉടൽ ഒരിടത്ത്, ആയുധം വർഗം ഒരിടത്ത്. കോപം 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 കോപം. അറിയാമോ ആങ്കറിന്റെ സ്പെല്ലിംഗ് എന്താണെന്നറിയാമോ? ANGE. അതിന്റെ കൂടെ ഡി ഇട്ടൊന്ന് വായിച്ചേ. DDANGER എന്തുവാ? ആങ്കർ ഇസ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഓഫ് ഡേഞ്ചർ. എവിടെ അപകടമോ കോപമുണ്ടോ അവിടെ അപകടമുണ്ടോ. അത് എപ്പോഴും സഭയ്ക്കകത്തും വേണം, ജനറൽ ബോഡിയിലും വേണം, ഫാമിലിയിലും വേണം, എല്ലാം വേണം. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേണം. ഒറ്റ വണ്ടി എല്ലാം മുമ്പിൽ പോകരുത്. അങ്ങനെ ഈ ഡ്രൈവിങ്ങിൽ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കൂടി വരുന്നത്. അറിയാം, അത് പേഷ്യൻസ് ഇല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസ് കൂടും. മോർ പേഷ്യൻസ് ഇൻ ദ ഡ്രൈവിംഗ് വിൽ ബ്രിങ് ലെസ് പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റലിലാണ്. മനസ്സിലാക്കിയവർക്കായി ദൈവത്തിന് സ്തോത്രം. അപ്പൊ എല്ലാം മതി. പിന്നെ ചില ആളുകളോട് അങ്ങ് ഭയങ്കര ദേഷ്യം, ഷോട്ടിയം, അങ്ങ് മുൻകോപം സഹിക്കാൻ വയ്യ. അങ്ങ് ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് അടുത്ത സെമിത്തേരിയിലോട്ടൊന്ന് പോകണം. സെമിത്തേരിക്കകത്ത് നീ കയറി നിന്നുകൊണ്ട് ആ കല്ലറയുടെ ഇടയ്ക്ക് ഇന്നുകൊണ്ട് സങ്കീർത്തനം ചൊല്ലണം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കിടക്കുന്നത്, എത്ര ശുഭവും, എത്ര മനോഹരമാകുന്നു. നാളെ വൈകിട്ട് ഞാനിവിടെ കിടക്കേണ്ടതാകുന്നു. ഈ സങ്കീർത്തനം രണ്ടും തൊട്ടം ചൊല്ലുമ്പോൾ നിന്റെ മുൻകോപം മാറും. മനസ്സിലായി? കാരണം എന്തിനാ, എവിടെ കൊണ്ടുപോകാൻ? ഒരു ചെറിയ ആയുസാണ്. നമ്മുടെ ഹൃദയത്തിലെ സകല കയ്പും ക്രോധവും അകറ്റിയാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലാണോ ഈ വചനമെന്ന മായമില്ലാത്ത പാല് എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹാങ്കർ ഹാങ്കർ forgive things and have reconciliation. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഈച്ച നമ്മിൽ നിന്ന് മാറട്ടെ. അസഹനീയതയുടെ ഈച്ച, സ്വഭാവദ്രോഹികളായ ഈച്ചകൾ ഒന്ന്, ഇൻടോളറൻസ്, ഇംപേഷ്യൻസ്, ക്ഷമിക്കാൻ കഴിയാത്ത മുൻകോപം എന്ന് സാരം. നമ്പർ ടു, സദൃശവാക്യം ഏഴാമധ്യായം 7-9 വരെ. പ്രോവർബ്സ് ചാപ്റ്റർ 7 ബിഗിനിങ് ഫ്രം 7-9 പ്ലീസ്. സദൃശവാക്യം 7:7 പോഷന്മാരുടെ കൂട്ടത്തിൽ,
പോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു,
ഞാൻ ഒരുത്തനെ കണ്ടു,
യവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടു,
യവനക്കാരുടെ കൂട്ടത്തിൽ ഒരു ഈച്ചവറ്റവനെ കണ്ടു.
അവൻ വൈകുന്നേരം,
വൈകുന്നേരത്ത്,
സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രി,
ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയിൽ
അവളുടെ വീട്ടിന്റെ കോണിനരികെ,
ഒരു സ്ത്രീയുടെ വീട്ടിന്റെ കോണിനരികെ
വീതിയിൽ കൂടി കടന്നു,
വീതിയിൽ കൂടെ നടന്നു,
അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു.
നടന്ന് അവൻ അവിടെ എത്തി എന്നുള്ളതാണ് രസം. എന്തൊരു കണ്ണാണ് ഇവന്റേത്! ഇരുട്ട്, അന്ധകാരം, ഘോര രാത്രി, ഒരു മെഴുകുതിരിയുടെ വെളിച്ചമില്ല, തീപ്പെട്ടി കോലും കത്തുന്നില്ല, ആകാശത്ത് സൂര്യനില്ല, നക്ഷത്രജാലങ്ങളില്ല, ചന്ദ്രനില്ല, സൂര്യനില്ല, നക്ഷത്രമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, കയ്യിൽ മെഴുകുതിരിയില്ല, ഒരു കൊച്ചു ചൂട്ട് പോലുമില്ല, റാന്തൻ വിളക്കില്ല, ചിമ്മിനി വിളക്കില്ല, പെട്രോമാക്സ് ഇല്ല, ഓ ഒരു ഒരു സകലവും പോലും വെട്ടമില്ലാതെ ഇവൻ അർദ്ധരാത്രിയുടെ ഭീകരതയിൽ ഇരുട്ടും അന്ധകാരമുള്ള രാത്രിയിൽ ഇവൻ നടന്നിട്ട് ഇവന്റെ കാല് തട്ടുന്നില്ല എന്നുള്ളത്, ഇവന്റെ കാലേ മുള്ളുകൊള്ളുന്നില്ല, ഇവൻ കുഴി വീഴുന്നില്ല, ഇവന്റെ കാല് തട്ടുന്നില്ല. കാരണം 91-ാം സങ്കീർത്തനത്തിലുണ്ടല്ലോ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. അതുകൊണ്ടല്ലേ അവൻ എന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ കല്ലിൽ കട്ടിപ്പോവാതിരിക്കും. ആ വാക്യമാണോ ഇവന്? ഇവൻ അവളുടെ വീട്ടിലോട്ട് ചെന്നു. ഇപ്പോഴങ്ങനെയുള്ള കാലത്ത് നമ്മുടെ അമേരിക്കയിൽ ഒരു സിസ്റ്റമുണ്ട്, നാവിഗേഷൻ എന്ന് പറയും. അവ ഒരു മെഷീൻ വാങ്ങിച്ച് ഇങ്ങോട്ട് ഘടിപ്പിച്ചാൽ മതി, നിനക്കറിയാൻ വയ്യെങ്കിൽ അതങ്ങോട്ട് ഘടിപ്പിച്ച് നീ എവിടെ നിൽക്കുന്നെന്ന് പറയണം, നിനക്ക് വഴിയെ അറിഞ്ഞുകൂടെങ്കിൽ പോകേണ്ട അഡ്രസ്സും പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ കാർ പറയും, ഗോ ഫോർ വേ 200 meters ഫോർ, ദെൻ ടേൺ യു റൈറ്റ്, ഗോ 100 meters, ദെൻ ടേൺ ടു ലെഫ്റ്റ്. വീട്ടിൽ ചെല്ലുമ്പോൾ ദിസ് ഈസ് യുവർ ഡെസ്റ്റിനേഷൻ. ഇതാ നാവിഗേറ്റർ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം ടൊറന്റോ ചെന്നപ്പോൾ മലയാളത്തിലത് കേട്ടു, ഇനി മുന്നോട്ട് പോയിക്കൊള്ളൂ, വലത്തോട്ട് തിരിയൂ, എന്നിട്ട് 400 meters മുന്നോട്ട് പോയിക്കൊള്ളൂ, പിന്നെ ഹൈവേയിലോട്ട് പാഞ്ഞു കയറിക്കൊള്ളൂ, അവസാനം വീട്ടിൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് എനിക്ക് എൻ്റെ ഭാഷയിൽ അത് കേട്ടപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു, ആരായിരുന്നാത്തിരുന്ന് പറയുന്നത്. ഇതൊക്കെയുള്ള കാലം, പക്ഷെ അന്ന് നാവിഗേറ്റർ ഇല്ല, കമ്പ്യൂട്ടറും ഇല്ലെങ്കിൽ എവന് വഴി തെറ്റുന്നില്ല, എവന് വഴി തെറ്റുന്നില്ല. ഇവൻ ഇരുട്ടും അന്ധകാരമുള്ള രാത്രിയിൽ നടന്ന് നടന്ന് കാലെ മുള്ളും കൊള്ളുന്നില്ല, കാലെ കല്ലും തട്ടുന്നില്ല, ഒരു കുഴിയിലും വീഴുന്നില്ല. അവൻ ഒരു വീട് ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവുക. ഇതിൻ്റെ അകത്ത് ഒരു പവറുണ്ട്, ഈവിൾ സ്പിരിറ്റ്. ഇതാ നടക്കും. അവനെന്താ പോഷത്വം? പോഷത്വമായ യുവാവേ നീ അറിയുന്നില്ല, ആകാശത്തിൽ സൂര്യനില്ലെങ്കിലും ചന്ദ്രനില്ലെങ്കിലും നക്ഷത്രജാലങ്ങളില്ലെങ്കിലും ഒരു മെഴുകുതിരി പോലും കത്തുന്നില്ലെങ്കിലും അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ള ഒരു ദൈവം പുറത്തു അവന്റെ കണ്ണിന് മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇരുട്ടും അന്ധകാരമുള്ള രാത്രിയിലും ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ ഉറക്കം തോന്നില്ല. മഹീതലത്തിലെ മയക്കുമരുന്ന് മുഴുവൻ കൊടുത്താലും ഒരു മോളക്കണ്ണടയ്ക്കാത്ത ഒരു ദൈവമാണെങ്കിൽ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. മനുഷ്യന് നടപ്പൊക്കെയും തൂക്കി നോക്കുന്നു, ഇതെല്ലാം വീഡിയോയിലെടുത്തു, വീഡിയോയിലെടുത്തു. ഒരു ദിവസം നിന്നെ കാണിക്കും. അവളുടെ വീട്ടിന്റെ വാതിക്കലേക്ക് അവൻ ചെന്നു. കാരണം അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളൊരു ദൈവമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു കുഞ്ഞെ? ഇടത്തോ വലത്തോ നീ തിരിയുമ്പോൾ അത് നീ ചെയ്തു മോനെ, ഞാൻ മിണ്ടാതിരുന്നു. ഇതാണ് മെയിൽ ഡെഡ് ഫ്ലൈ. ഇനി ഫീമെയിൽ ഡെഡ് ഫ്ലൈ, പെണ്ണീച്ച വൈക്കൂ. പ്രോവർബ്സ് 9:13 സദൃശവാക്യം 9
പോഷത്വമായവൾ മോഹപരവശിയായിരിക്കും.
പോഷത്വമായി അത് ഈച്ച പറ്റിയവൾ,
അവൾ ചൊത്തുകയും
അവൾ തന്നെ ഈച്ച പറ്റിയവൾ തന്നെ.
അടുത്ത് ഒന്നും അറിയുന്നതുമില്ല,
ഒന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞ എന്തുവാ?
പറഞ്ഞോട്,
ഞാൻ അറിയത്തില്ലെന്നല്ല, സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നുവെന്നും ഇതിനൊരു ന്യായവിധി ഉണ്ടെന്നും അവൾ അറിയുന്നില്ല. പ്രോവർബ്സ് 9 അടുത്തത്,
തങ്ങളുടെ പാതയിൽ,
തങ്ങളുടെ പാതയിൽ
നേരെ നടക്കുന്നവരായി,
നേരെ നടക്കുന്നവരായി
കടന്നു പോകുന്നവരെ
കടന്നുപോകുന്നവരെ എന്ന് വിളിക്കേണ്ടതിന്
അവൾ പട്ടണത്തിലെ മേടകളിൽ,
പട്ടണത്തിലെ മേടകളിൽ
തന്റെ വീട്ടുവാതിക്കൽ,
വീട്ടിന്റെ വാതിക്കൽ
ഒരു പീഠത്തിന് മേലിരിക്കും.
ബാക്കി വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു പീഠത്തിൽ ഏറ്റവും നല്ല സ്ഥാനത്തിരിക്കുന്നവൾ അറിയുന്നില്ല ഇതിന്റെ മുഴുവൻ വീഡിയോ മറ്റൊരു ലോകത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിച്ചാലും എത്ര പേരുടെ വിശ്വാസം ഫോഷത്വമായവനെ ഫോഷത്വമായവളെ ഇമ്മോറാലിറ്റി നേരത്തെ ചിന്തിച്ചത് അസഹനീയതയുടെ ഈച്ഛയാണെങ്കിൽ ഇത് അസാന്മാർഗികതയുടെ ഈച്ഛ. ഇമ്മോറൽ 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 ഒന്ന് കോരിന്ത്യർ 7:2 എന്തിനാ ദൈവം കല്യാണം നിശ്ചയിച്ചത്? ഒന്ന് കോരിന്ത്യർ 7:2 2 വായിച്ചു നോക്കൂ. പൊതുവനായ പൗലോസ് വിവാഹത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. 1 Corinthians 7:2
എങ്കിലും ദുർനടപ്പ് നിമിത്തം
ഓരോരുത്തരും സ്വന്തം ഭാര്യയും
ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കും.
ആ മൊറാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യനെ ഉള്ളു മക്കളെ. നാൽക്കാല മൃഗത്തിന് മൊറാലിറ്റി ഇല്ല, അതായത് സദാചാരമില്ല. കാളയ്ക്കും പശുവിനും പട്ടിക്കും പന്നിക്കും പോത്തിനുമില്ലാത്ത എന്തോ വിശേഷം നിനക്കുണ്ട്. ഒന്ന്, ദൈവ സാദൃശ്യവും ദൈവ സ്വരൂപവും. കാളയ്ക്കും പശുവിനും പട്ടിക്കും പന്നിക്കും പോത്തിനുമില്ലാത്ത ഒരു മനസാക്ഷി നിനക്കുണ്ട്. കാളയ്ക്കും പശുവിനും പട്ടിക്കും പന്നിക്കും പോത്തിനുമില്ലാത്ത ഒരു വിലയേറിയ ആത്മാവ് നിനക്കുണ്ട് മക്കളെ. കാളയ്ക്കും പശുവിനും പട്ടിക്കും പന്നിക്കും പോത്തിനുമില്ലാത്ത ഒരു വേദപുസ്തകം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. കാളയ്ക്കും പശുവിനും പട്ടിക്കും പന്നിക്കും പോത്തിനുമില്ലാത്ത ഒരു ന്യായവിധി ദൈവം നിനക്കായി ഒരുക്കി വെച്ചു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു ന്യായവിധി നിന്നെ വെറുതെ വിടുകയല്ല, ദുർനടപ്പ് നിമിത്തം അവോയ്ഡ് ഫോർണിക്കേഷൻ അഡൽട്ടറി അവിഹിത ബന്ധം ഇൻഡിസിറ്റ് റിലേഷൻ ഇല്ലാതിരിപ്പാൻ പുരുഷ ഒരു ഭാര്യ സ്ത്രീയെ ഒരു ഭർത്ത. Hebrews 13:4 എബ്രായ 13:4 വഹിക്കുകയും Hebrews 13:4
വിവാഹം എല്ലാവർക്കും മാന്യം കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ
ദുർനടപ്പുകാരെയും
വ്യഭിചാരികളെയും ദൈവൻ വിധിക്കും.
ദൈവം വിധിക്കും. ബൈബിൾ മലയാളത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. മാരേജ് ഇസ് ഓണറബിൾ ഇൻ ഓൾ ആൻഡ് ദ ബെസ്റ്റ് ഈസ് അൺഡിഫൈൽഡ് എന്ന. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്നല്ല, ആകുന്നു. അങ്ങനെയാണ് വായിക്കേണ്ടത്. വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നിർമ്മലവും ആകുന്നു. മാരേജ് ഇസ് ഓണറബിൾ ഇൻ ഓൾ and the bed is married couple it is undefiled. അടുത്ത വാക്യം, എന്നാൽ വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ദൈവം ന്യായം വിധിക്കുന്നു. ലോകത്തിന്റെ കോടതി ചിലപ്പോൾ വിധിച്ചില്ലെന്ന് വരും. ബലാത്സംഗത്തിനൊക്കെ ഉള്ളു, മറ്റൊന്നിനും വലിയ പ്രോബ്ലം ഇല്ല. അവിടെ എത്ര പേരാണ് മഹാദുർനടപ്പുകാർ പോയി അനുകൂലമായി വിധി സമ്പാദിച്ചത്? കാരണം ലോകത്തിന്റെ കോടതിയിൽ അത് വലിയ പാപമല്ല. ലോകക്കോടതി പോയാൽ പലരും വിജയിച്ചിട്ടുമുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഈ ബൈബിൾ നിയമങ്ങളല്ല, അവർക്ക് വേറെ നിയമമാണ്. അടുത്ത കാലത്ത് ഞങ്ങളുടെ അടുത്തൊരു മനുഷ്യൻ കോടതി കേസും കൊണ്ടുപോയി. സെക്രട്ടറി അഭിഷേകം പ്രാപിച്ചില്ലെന്നും പറഞ്ഞു. IPC നിയമപ്രകാരം സെക്രട്ടറി അഭിഷേകം പ്രാപിക്കണം, അവനെ മാറ്റണമെന്നാണ്. ന്യായവിസ്താര സമയത്ത് മജിസ്ട്രേറ്റ് ചോദിച്ചു, എന്താണ് ഈ അഭിഷേകം? അയാൾക്ക് മനസ്സിലായില്ല അഭിഷേകം എന്തോന്ന്. ഉടനെ മർത്തമാക്കാൻ ഒരു വക്കീൽ പറഞ്ഞു, സർ പാടുമ്പം ബഹളം വെക്കുന്നാന്ന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇങ്ങനത്തെവനൊക്കെയാണോ സെക്രട്ടറി ആക്കേണ്ടത്? മര്യാദയ്ക്ക് പാടുന്നവൻ സെക്രട്ടറി ആയാൽ മതി, ബഹളം വെക്കും. ഇനി അവൻ അഭിഷേകം പ്രാപിക്കാനൊക്കത്തില്ല. മര്യാദയ്ക്ക് പാടുന്നവൻ സെക്രട്ടറി ആകട്ടെ എന്ന് ഇങ്ങനെ വിധിക്കും. ലോക കോടതിയിലേക്ക് പോയാൽ ലോകത്തിന്റെ കോടതിയിലെ വിധിയല്ല മക്കളെ, ദൈവത്തിന്റെ കോടതിയിൽ ഒരു വിധിയുണ്ട്. അത്യുന്നത ദൈവത്തിന്റെ കോടതിയിൽ വിധിയുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകത്തില്ലെന്ന് ഈ പുസ്തകം പറയുന്നു. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഞാൻ നിൽക്കുന്ന ഭൂമി മാറും, മീതയുള്ള ആകാശം മാറും, ദൈവവചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടത്തില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് അവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടുന്നത്. വ്യഭിചാരികളെയും ദുർനടപ്പുകാരെ ദൈവം വിധിക്കും. അതുകൊണ്ട് സദൃശവാക്യം 5:15 Proverbs 5:15 സദൃശവാക്യങ്ങൾ 5:15 വാക്യം വായിച്ചേ.
സ്വന്തം
നിന്റെ സ്വന്തം അങ്ങനെ വായിരുന്നു ഏതാ 5:15 ആദ്യം മുതൽ വായിച്ചു.
നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീര്,
സ്വന്തം ജലാശയത്തിലെ തണ്ണീര്,
സ്വന്തം കിണറ്റിൽ നിന്ന്,
സ്വന്തം കിണറ്റിൽ നിന്ന്
ഒഴുകുന്ന വെള്ളവും കൂടി
കുടിക്കുന്ന വെള്ളവും കുടിക്കുക. അടുത്ത വാക്യം,
നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്ക് ഒഴുകിപ്പോകണമോ?
ഞാൻ സോളമൻ രാജാവ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാനുള്ള അലങ്കാര ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അറിയാമോ 1973 മുതൽ 1981 വരെ ഞാൻ ബറോഡയിലായിരുന്നു. അന്ന് ഗുജറാത്തിലായിരുന്നു. അപ്പൊ ഗുജറാത്തി പ്രധാനമന്ത്രിയാണ് അന്ന് ഇന്ത്യയിൽ ഭരിച്ചത്, മൊറാർജി ദേശായി. അദ്ദേഹം രാവിലെ തോറും മൂത്രം കുടിക്കും. അദ്ദേഹത്തോട് ജേർണലിസ്റ്റ് വന്ന് ചോദിച്ചു, സർ മൂത്രം കുടിക്കുമ്പോൾ കുടിക്കും? ആമേൻ. നിങ്ങൾക്ക് ജ്ഞാനമില്ല, ലജ്ജയില്ല ചോദിച്ചു. പറഞ്ഞു, പരിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് മൂത്രം കുടിക്കാൻ. അപ്പം ക്രിസ്ത്യൻ ജേർണലിസ്റ്റും കണ്ണിക്കണ്ണി നോക്കി എവിടെ എഴുതിയിരിക്കുന്ന ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ വായിച്ചു കേൾപ്പിച്ച ഇതാ സദൃശവാക്യം 5:15, നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും നിന്റെ ഉറവിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്ക. ഇത് മൂത്രാശയമാണെന്ന ദേശായിയുടെ പെശകായ ആശയം. ഓ അയ്യോ കഷ്ടമേ. ഒടുവില് അന്ന് പി ടി ജോസഫ് എന്ന് പറഞ്ഞ ഗാന്ധിനഗർ ഐ പി സിയുടെ സെക്രട്ടറി ഉണ്ട്, അതായത് നല്ല എൽ എൽ ബി കാരനാണ്. അയാൾ ഐ പി സിയുടെ ഗാന്ധിനഗറിന്റെ സെക്രട്ടറി മൊറാജി കേസ് മൊറാജി. സദൃശവാക്യം 5:15 മൂത്രാശയമല്ല, അത് ഇമ്മോറാലിറ്റിയെ കുറിച്ചുള്ള ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണെന്നും ബൈബിൾ ശരിയായിട്ട് പല വേർഷൻസ് എഴുതി പറഞ്ഞു. അത് മനുഷ്യൻ സ്വന്തം ഭർത്താവിനോടും ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ളതിന് സോളമൻ ദ വൈസസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ദയവു ചെയ്ത് ബൈബിൾ മിസ്കോട്ട് ചെയ്യുന്ന എഴുതിയ ഈ ടൈംസ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ എക്സ്പ്രസ് വന്ന ന്യൂസ് ഇതിന്റെ ഒക്കെ കോപ്പി എന്റെ ഇരിപ്പുണ്ട്. മൊറാർജി ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു, താങ്ക് യു മിസ്റ്റർ ജോസഫ് ഫോർ എൻലൈറ്റനിങ് മീന. അതിന്റെ കോപ്പി എന്റെ ഇരിപ്പുണ്ട്. മൊറാർജിക്ക് ഇങ്ങനെ ഗുണമേ ബൈബിൾ കൊണ്ട് ഉണ്ടായുള്ളൂ. പോട്ടാതെ എന്റെ വിഷയമല്ല. പക്ഷേ ഇത് നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും നിന്റെ ഉറവിൽ നൊഴുകുന്ന വെള്ളവും കുടിക്കുക എന്ന് വെച്ചാൽ അനുവദിക്കപ്പെട്ട മേഖലകൾക്കുള്ളിൽ റിസർവ്ഡ് നേച്ചറാണ് ദൈവം നിനക്ക് നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പുറത്തുചെയ്യാതെ ഹോശേയ 5:4 പ്ലീസ്. അടുത്ത ഹോശേയാവിന്റെ പ്രവചനം, ഹോശേയ പ്രവചനത്തിന്റെ 5:4 ദയവായിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. അവർ 5:4
അവർ ഞങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല.
അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല, എത്ര പറഞ്ഞാലും നിർത്തുന്നില്ലെന്ന് ചില ദുസ്വഭാവങ്ങൾ.
അടുത്തത് നരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്.
പരസംഗമോഹം അകത്തുണ്ടെന്ന്, പക്ഷേ മലയാളത്തിൽ അങ്ങനെ, ഇംഗ്ലീഷിൽ ദ സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി, ദ സ്പിരിറ്റ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പരസംഗം ചെയ്യുന്ന ആത്മാവ്, ഈ ആത്മാവ് അകത്തുണ്ടെങ്കിൽ ഇത് നിർത്താൻ വലിയ പാടാണ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞ ചെറുപ്പക്കാരന് വഴി തെറ്റാതിരുന്നത്. അറിയാമോ, ലൈറ്റ് ഇല്ലെങ്കിലും നക്ഷത്രമില്ലെങ്കിലും സൂര്യനില്ലെങ്കിലും ചന്ദ്രനില്ലെങ്കിലും മെഴുകുതിരി ഇല്ലെങ്കിലും ടോർച്ച് ഇല്ലെങ്കിലും തൂട്ടില്ലെങ്കിലും ചിമ്മിനി വിളക്കില്ലെങ്കിലും റാന്തൽ ഇല്ലെങ്കിലും പെട്രോമാക്സ് ഇല്ലെങ്കിലും ഇവന്റെ കാല് കല്ല് തട്ടിപ്പോകാതെ പോകുന്നത് ദൈവദൂതം കാത്തതല്ല, ഈ സ്പിരിറ്റ് അവന്റെ അകത്തുണ്ട്. ഈ സ്പിരിറ്റ് അവനെ എൻകറേജ് ചെയ്യും. ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് അറിയാമോ? എഫീഷ്യൻസ് 2:2 ഉണ്ടല്ലോ, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അത് കയറിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അടുത്ത ആത്മാവിന് പരസംഗത്തിന്റെ ആത്മാവ്, റിബല്യസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ബോംബെയിലെ പോക്കറ്റ് അടി പോലെ. ബോംബെ പട്ടണത്തിൽ 5 കൊല്ലമെങ്കിലും നിങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പോക്കറ്റ് അടിച്ചിരിക്കും 75%. പിന്നെ ആരെങ്കിലും അടിക്കാതിരുന്നാൽ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അത് അടിച്ചാൽ ആ ആളിനെ പിടികിട്ടിയില്ല, അടിച്ച ഉടനെ അടുത്ത ആള്, അവൻ അടുത്ത ആൾക്ക്. അങ്ങനെ 5 മിനിറ്റ് നിങ്ങൾ ഹെഡ് ഓഫീസിൽ എത്തും നിന്റെ പോക്കറ്റ്. ഇതുപോലെയാണ് ഈ ഈ അശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇതൊരു സ്പിരിറ്റ് അടുത്ത റിബല്യസ് സ്പിരിറ്റിനോട് ആരാണ് തെറ്റിയത്. പിന്നെ ഭിന്നതയുടെ ആത്മാവ്, പിന്നെ കോപത്തിന്റെ ആത്മാവ്. ഇതുപോലെ സമീപകാലത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, ഒരു വില്ലേജിലെ ഒരു പാവപ്പെട്ട കർഷകൻ ഒരു കുടയും പിടിച്ചുകൊണ്ട് സഭായോഗത്തിന് വന്നു. യോഗം കഴിഞ്ഞപ്പോ കുട കാണുന്നില്ല, എന്റെ കുട എന്റെ കുട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുട എന്ത് ചെയ്യുന്ന ആർക്ക് പറഞ്ഞു? പാസ്റ്റ് അനൗൺസ് ചെയ്തു ആ പാവപ്പെട്ടവന്റെ കുട കൊടുക്കണേ, കൊടുത്തില്ല. അടുത്ത ഞായറാഴ്ച പാസ്റ്റ് മോഷ്ടിക്കരുതെന്നുള്ള മലയാളം ബൈബിളിലെ ഏറ്റവും ഒടുവിലെ ചെറിയ വാക്യത്തെ അടിസ്ഥാനമാക്കി പ്രസംഗിച്ചു. അനന്യാസ, സപ്പീറ, പിന്നെ ആഖാന്റെ പാവം എല്ലാം കൂടെ പറഞ്ഞ് ആൾട്ടർ കോൾ ചെയ്തപ്പോ കുട വരുമെന്ന് വിചാരിച്ചു. നിങ്ങൾ കുട അന്നും വന്നില്ല. പിന്നെ അതിനടുത്ത സൺഡേയിൽ പാസ്റ്റർ ആ ഏതായാലും പേജ് തുറന്നല്ല, എന്റെ തൊട്ട് മോളി കിടക്കുന്ന വാക്യം, വ്യഭിചാരം ചെയ്യരുതെന്നുള്ള വാക്യം അടിസ്ഥാനം ഇവരുടെ അദ്ദേഹത്തിന് തോന്നി പ്രസംഗിക്കണം. പക്ഷെ അന്ന് വൈകിട്ട് കുട കിട്ടി, എവിടുത്തും കുടയും കൊണ്ട് വരുന്നു. ഏതും കൊണ്ട് ജോലി ഞാൻ മോഷ്ടിച്ചതാ? പാസ്റ്റർക്ക് ദേഷ്യം വന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ പ്രസംഗിച്ചത് മോഷ്ടിക്കരുന്ന്, താൻ എന്തുകൊണ്ട് അന്ന് കുട കൊണ്ടുവന്നില്ല? പാസ്റ്റർ ക്ഷമിക്കണം, കഴിഞ്ഞ ആഴ്ച തന്നെ എന്റെ പാപം എനിക്ക് മനസ്സിലായെങ്കിലും ഈ കുട ഏത് വീട്ടിലാണ് മറന്നതെന്ന് ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോഴെ ഓർത്തതെന്ന് പറയുന്നത്. ഇവിടെ മറന്നു, ഇവനത് മറന്നിട്ട് പോയി, ഇന്നല്ലേ ഓർത്തത് ആ വീട്ടിലാണ് മറന്നതെന്ന്. ഇതാണ് ഒരു സ്പിരിറ്റ്, അടുത്ത സ്പിരിറ്റിന് കൈമാറിയത് മനസ്സിലായോ? ഒരു സ്പിരിറ്റാണ് അനുസരണക്കേടിന്റെ ആത്മാവ്, വ്യഭിചാരത്തിന്റെ ആത്മാവ്, മോഷണത്തിന്റെ ആത്മാവ് കൈമാറി കൈമാറി നിന്നെ ഹെഡ് ഓഫീസിൽ എത്തിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഹോദരോട് പറയും, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവ പൈതലെ, നാൽക്കാല് മൃഗങ്ങൾക്കും ഇഴജാതികൾക്കുമുള്ള സ്വഭാവം നീ തുടരരുത്. നീ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാണ്. ഒരാത്മാവ് നിനക്ക്, ദൈവസ്വരൂപം നിനക്ക്, തേജസ് നിനക്ക്, നിത്യജീവൻ നിനക്ക്, വേദപുസ്തകം നിനക്ക്, ഒരു ന്യായവിധി നിനക്കുണ്ടെന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കീപ് യുവർ ഗാർമെന്റ്സ് ഹോളി. ഒന്ന്, അസഹനീയതയുടെ ഈച്ച. 2, അസാന്മാർഗികതയുടെ ഈച്ച, ചത്ത ഈച്ച. നല്ല സ്വഭാവമായിരിക്കും, മറ്റെല്ലാ മേഖലകളിലും ബെസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെ കൽക്കാനല്ലേ കണ്ട് ദുർനടപ്പ് ഭോഷത്വമായവൻ ഭോഷത്വമായവൾ വിവാഹ ജീവിതത്തിന്റെ പരിഭാവനത കെടുത്താതെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്വർഗം ഇന്ന് രാത്രിയിലും അവരെ കണ്ടു അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ അലസതയുടെ ഈച്ച തുറക്കൂ. ലൂക്ക് 12 വേഴ്സ് 20 മൂഢന്റെ പരിരക്ഷണം. ലൂക്കോസ് സുവിശേഷം 12:20 ലൂക്കോസ് 12:20 വായിക്കൂ.
ദൈവമോ അവനോട് മൂഢാ ഈ രാത്രിയിൽ എന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചു.
മൂഢാ ഈ ചവറ്റുവിന്റെ പോഷത്വം മൂടാ ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും.
പിന്നെ നീ ഒരുക്കി വെച്ചതാർക്കാകും എന്ന്
ഒരുക്കി വെച്ചതാർക്കാകും. കാരണം ചെറുത്തമ ധനവാനായ ഒരു കാർഷിക മൂടൻ, മറ്റു ഒരു ദോഷം ഇവനില്ല. ഇവന്റെ കൃഷി, ഇവൻ അധ്വാനശീലന, മോഷ്ടിച്ചതല്ല, പിടിച്ചു പറിച്ചതല്ല, തട്ടിപ്പറിച്ചതല്ല, ആരുടെയും കവർന്നെടുത്തല്ല. അവൻ നന്നായി കൈകൊണ്ട് അധ്വാനിച്ചു, അതെ കൃഷി ചെയ്തു. ആ കൃഷി നന്നായി വിളഞ്ഞു. വിളഞ്ഞപ്പോ അവൻ ആരുടെയും മോഷ്ടിച്ചതല്ല, അവന്റെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. കളപ്പുരകളെ പൊളിച്ചു, വീട് എക്സ്റ്റെൻഡ് ചെയ്തു, വലിയ വീടാക്കി. തിന്നുകോ കുടിക്കുകോ ആനന്ദിക്കുക, ഏറിയ ആണ്ടുകൾ നിനക്ക് ജീവിക്കാമല്ലോടാ പറഞ്ഞു. ആർക്കും ഒരു ദോഷവും ചെയ്തില്ല. മൂഢാ ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതാർക്കാകും. ഇഹത്തിലെ ജീവിതം നശ്വരമാണെന്നും അപ്പുറത്തൊരു നിത്യതയുണ്ടെന്നവൻ ഓർക്കാതെ പോയി. മനസ്സിലാക്കി ഒരു ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ മണ്ണ് മണ്ണോട് ചേരും, ഈ ശരീരം മാറും. ഒറ്റയക്കൗണ്ടിലെ ഒരു ദറ നിന്റെ കൂടെ പൊങ്ങത്തില്ല. മക്കളെ, പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് കാഹളം കേൾക്കുമ്പം പൊങ്ങത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഇവിടുത്തെ അക്കൗണ്ടും എൻ ആർ ഐ അക്കൗണ്ടും എഫ് ഡി അക്കൗണ്ടും എസ് ബി അക്കൗണ്ടും എസ് ടി അക്കൗണ്ടും ഇവിടെ ഇട്ടേച്ചു പോകുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാൽ ഒരു നിത്യത നമുക്കായി ഒരുങ്ങുന്നു. അവ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരുക്കപ്പെട്ട ഒരു മാത്രം ആത്മാവിനെ പോഷിപ്പിക്കും. ഒരു വ്യാപാരിയുടെ 4 ഭാര്യമാരെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒരു നല്ല വ്യാപാരിക്ക് 4 ആദ്യത്തെ ഭാര്യ വലിയ കണ്ടാക്കൊള്ളില്ലാത്തവളായോണ്ട് മുറിക്കകത്ത് അടച്ചിട്ടു, വെള്ളം കൊടുക്കത്തില്ല, തീറ്റി കൊടുക്കത്തില്ല. പിന്നെ അയാൾ വിവാഹം കഴിച്ചത് ഒരു ബുദ്ധിശാലിയാണ്. അവളെ അവിടെയാണ് എപ്പോഴും ആലോചന ചോദിക്കുന്നത്, എന്തോ വേണം, എന്തോ. ഇവളുടെ കൺസൾട്ടേഷൻ അല്ല കാര്യം നടന്നത്. പിന്നെ അയാൾ മൂന്നാമതൊരു കല്യാണം കഴിച്ചു. അത് ഭയങ്കര പണക്കാരിയാണ്. അവളെയാണ് എല്ലാവരും വരുമ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ഇഞ്ഞോടി ഓക്കെ, ഭയങ്കര പണക്കാരി, വെൽത്തി. ലാസ്റ്റ് കല്യാണം ഒരു സുന്ദരിയാണ്, ഭയങ്കര സുന്ദരിയാണ്. അവളെയും കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. എവിടെ പോയാലും അവളെ പിരിയത്തില്ല. കൂടെ കൊണ്ട് നടക്കാൻ സുന്ദരി ഭാര്യ, പ്രദർശിപ്പിക്കാൻ പണക്കാരി ഭാര്യ, ആലോചന ചോദിക്കാൻ ബുദ്ധിശാലി ഭാര്യ, അടച്ചു പൂട്ടിയിടാൻ ഒരു പാവപ്പെട്ട ഭാര്യ. ഇങ്ങനെ വന്നപ്പോഴാണ് ഇയാളെ മരണം വന്ന് പിടിച്ചത്. മരണം കരാളഹസ്തങ്ങളിലൂടെ വന്നപ്പോഴത്തേൻ പേടിയായി. ഈ കൂടെ നടന്നോണ്ട് വരാമോ സുന്ദരി പറഞ്ഞു, ഐ ആം സോറി സർ, യു ഗോ അവേ. മറ്റവളുടെ അടുത്ത് നിന്ന് പണക്കാരിയോട്, എടി ആര് വന്നാലും നിന്നെയല്ലോ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്, നീ എന്റെ കൂടെ വാങ്ങാൻ ചാകും. ഐ ആം സോറി സർ, യു ഗോ, ഐ കാൻ നോട്ട് കം. ഒടുവിൽ ആലോചനക്കാരിയോട് ചോദിച്ചു ബുദ്ധിശാലി, എടി നീ എന്റെ കൂടെ വാ. അവള് പറഞ്ഞു, സോറി സർ, ഐ കാൻ നോട്ട് കം, നീ പോവാൻ പറഞ്ഞു. അപ്പൊ ആദ്യം മുറിക്കകത്ത് അടച്ചിട്ട് ഭാര്യ എടുത്തു എന്നു, നീ എന്റെ കൂടെ വരുമോ? എനിക്ക് വെളിയിലിറങ്ങാൻ വയ്യ, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. തിടിക്കകത്തിട്ടു. അപ്പൊ അവർ രണ്ടുകൂടെ അവിടെ കഴിയുക. ആരാന്നറിയാൻ 4 ഭാര്യമാർ, ഏറ്റവും ഒടുവിലത്തെ ആ സുന്ദരി ഭാര്യയാണ് നിന്റെ ശരീരം. നിന്റെ ശരീരം ഇതിനെ ആ തേച്ചം മിനുക്കി കളറിങ് ഡിസ്റ്റംബറിങ് ലിപ്സ്റ്റിക് ടർച്ചിക മറ്റത് പൗഡർ സെൻറ്റർ കടിഞ്ഞ് ഇങ്ങനെ ഇതും കൊണ്ട് ഇന്ന് യോഗത്തിന് വന്നേക്കുന്നു. നീ ഇതിനെ കൊണ്ട് നീ പോകത്തുള്ളൂ. ഇന്ന് ഉറങ്ങുമ്പോഴും ഇതും കാണും, ഇത് കാണും. പക്ഷേ നിന്റെ ശരീരം എന്ന് പറയുന്നത് നിന്റെ ബോഡി, ദ ഫോർത്ത് വൈഫ്. ഇത് മരിക്കുമ്പോൾ ഇവിടെ ഇട്ടേച്ച് നിന്റെ പ്രാണൻ പോകും. ഈ ശരീരം പണക്കാരി ഭാര്യ ആരാന്നറിയാമോ? അതാണ് നിന്റെ വെൽത്ത്. ഇപ്പൊ ഉണ്ടാക്കുന്ന പണവും അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന പണം ഉണ്ടല്ലോ, അസറ്റ്. അതാണ്, എനിക്ക് ഇത്രയുണ്ട്, എനിക്ക് ഇത്രയുണ്ട്, എനിക്ക് ഇത്രയുണ്ട്. പക്ഷെ ഇതൊന്നും നിന്റെ കൂടെ വരത്തില്ല, ഇട്ടേച്ച് പോകും. പിന്നെ ആലോചന ചോദിക്കുന്ന ഭാര്യ ഉണ്ടല്ലോ, അതാണ് നിന്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, മിത്രങ്ങൾ, സ്നേഹിതർ. ഒരൊറ്റ കുഞ്ഞുപോലും മരണത്തിൽ നിന്റെ കൂടെ വരികയില്ല. എന്നാൽ അടച്ചിട്ട ആ ഭാര്യയാണ് ആത്മാവ്. അതിന് തീറ്റി കൊടുക്കാതിരുന്നാൽ മരിക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ നിന്റെ കൂടെ. ആയാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിനെ വെളിച്ചത്തിലേക്ക് നയിച്ചവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, അല്ലേ, കൊടുക്കൂ. ദൈവവചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും പോഷിപ്പിക്കൂ, പോഷിപ്പിക്കൂ. അന്തരാത്മാവിന് ചൈതന്യം കൊടുക്കും ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ജീവന്റെ അപ്പമായ ക്രിസ്തുവിന് ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തെ കൊടുത്ത് പോഷിപ്പിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. ആത്മാവാണ് നിത്യത വരുന്നതിൻ്റെ കൂടെയുള്ള ദൈവത്തിന് സ്തോത്രം. വിടുമില്ലാരുമിൽ ഒന്നുമില്ലേ ലോകത്തിലെ നീക്കം ഓർക്കുക. കൈയടിച്ചെന്ന് പാടിയെ. ഓ വിടുമില്ലാരുമിൽ ഒന്നുമില്ലേ ലോകത്തിലെ നീക്കം ഓർക്കുക. നീ വിസകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു ണ്ടോ അന്തരാത്മാവിന്റെ രക്ഷ നീ കൈവശമാക്കിയിട്ടുണ്ടോ? ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അത് വിഷയമല്ല. കത്തോലിക്കനോ യാക്കോബക്കാരനോ പെന്തക്കോസ്താരനോ വിഷയമല്ല. കുലത്തിൽ ജനിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ലായിരിക്കരുത്. പെന്തക്കോസ്തരം തറവാട്ട് ജനിച്ചാൽ യാക്കോബ തറവാടോ കത്തോലിക്കത്തോ ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നീ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് നിന്റെ ആത്മാവിന്റെ രക്ഷ നൽകുവാൻ യേശു ഈ രാത്രിൽ ഇവിടെയുണ്ട്. നീ ഒരുക്കി വെച്ചത് ആർക്കാവും? നീ നേടിയത് എവിടെ? നാട്ടിൽ അയച്ചു കൊടുത്ത് ഉണ്ടാക്കിയ വസ്തു എവിടെ എവിടെ കൊണ്ടുപോകും? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്നതിയായിരിക്കും. ജസ്റ്റ് വൺ ലൈഫ്. ഇറ്റ് വിൽ സൂൺ ബി പാസ്ഡ്. ഓൺലി വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വില്ല. ഇതുവരെ നിർണയമില്ലായെങ്കിൽ മരണം അതിന്റെ കരാള ഹസ്തങ്ങളുമായി നിന്നെ പിടിക്കുന്ന ഈ രാത്രികളാകാം. മേരി, ദിസ് ഇസ് ദ ലാസ്റ്റ് സെറമൺ യു ആർ ഹിയറിംഗ്. മേരി, ദിസ് ഇസ് ദ ലാസ്റ്റ് മീറ്റിംഗ് യു ആർ അറ്റൻഡിംഗ്. മൂഢ, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ നീ ഭാഗ്യശാലിയാണ്. ക്രിസ്തു ഉള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് ക്രിസ്തു. അവനാണ് ജീവൻ, അവനാണ് ജീവൻ, അവനാണ് ജീവൻ. ജീവന്റെ ഉറവിടമായവനെ അകത്തുണ്ടോ? നീയാണ് ഭാഗ്യശാലി. ഒരു ഭാഗ്യം വായിച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കട്ടെ. Matthew 25:3. പോഷത്വമുള്ളവരുടെ വേറെ ലക്ഷണം വേഗം ഒന്ന് വായിച്ചു. Matthew 25:3 ഒന്ന് വായിച്ചു നോക്കൂ. Matthew 25:3 onwards.
ബുദ്ധിയില്ലാത്തവൻ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല.
പോഷത്വത്തിന്റെ ഒടുവിലത്തെ ലക്ഷണം, വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല.
ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും
വിളക്കൂട്. ആ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഇനി ദീർഘമായി വായിക്കുന്നില്ല.
പിന്നെ മണവാളൻ.
താങ്ക് യു. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്താ വ്യത്യാസം? പത്ത് പേരും കന്യകമാർ, പത്ത് പേരും ഒരു മണവാളനെ നോക്കിയവർ, പത്ത് പേരും തമ്മിൽ ഒരടിപിടി ബഹളമുണ്ടായിട്ടില്ല. പത്ത് പേരും ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് കിടന്നു, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് എഴുന്നേറ്റ്, ഒരുമിച്ച് വിളക്ക് തെളിയിച്ച്. പത്ത് പേരുടെയും കയ്യിൽ വിളക്കുണ്ട്, ഒറ്റ മണവാളനേ ഉള്ളൂ. വേറെ ഒരു തെറ്റു പേർക്കുണ്ട്. വാട്ട് ഇസ് ദ മിസ്റ്റേക്ക്? വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയെടുത്തില്ല. എണ്ണയായ പരിശുദ്ധാത്മാവാണ് മണവാളനുമായി നിന്നെ ബന്ധിപ്പിക്കുന്നത്. ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് നിന്നെ ഫില്ല് ചെയ്യുന്നത്. തലച്ചോറിലെ ക്രിസ്തു അല്ല, കോടി കോടി മൈലുകൾക്ക് അപ്പുറത്തൊരു കസേരയിട്ടിരുന്ന് എത്തി നോക്കുന്ന യേശുവിനെയല്ല ഞാൻ നീയും ഇന്ന് സേവിക്കുന്നത്, നിന്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ. എത്ര പേർക്ക് പറയാൻ കഴിയാമേ? ഓ, ശ്രീബുദ്ധൻ പോയതുപോലെ, ജൈനൻ പോയതുപോലെ, മറ്റൊരു പോയതുപോലെ ദൂരെയും കണ്ടു ചെന്നു അന്യസ്ഥലത്തിരുന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന യേശുവിനെ മറക്കൂ. എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തു, ക്രൈസ്റ്റ്. This is the mystery that Christ dwelleth in you. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു തന്നെ. ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കും. വീണ്ടും ജനിച്ച ദിവസം മുതൽ ഈ തങ്കപ്രാവ് നിന്റെ അകത്ത് വസിക്കാൻ തുടങ്ങുന്നു, അത് ഉത്തേജിപ്പിക്കാൻ തുടങ്ങുന്നു, അത് വളർത്തി വളർത്തി ഒടുവിൽ നീ അതിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഔട്ട്വേർഡായിട്ട് പുതുഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തിന് സ്തോ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്, അനോയിന്റിംഗ് സ്പിരിറ്റ്, ബാപ്റ്റൈസിംഗ് ഇൻ ദ സ്പിരിറ്റ്. പാപം ചെയ്തപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അപ്പെട്ട പാപം ചെയ്താൽ അത് ഇറങ്ങിപ്പോയി. ഒടുവിൽ നീ ഒരുമിച്ച് വന്നു പാടി ആടി പോയി. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ച മണവാളൻ വരാറായി, മണവാളൻ വരാറായി, യജമാനൻ വരാറായി. നാളെ രാത്രി ഇവിടെ യോഗം നടക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നടന്ന നീ ഇന്ന് നാളെ രാത്രി ഉണ്ടായിരിക്കും, അറിഞ്ഞുകൂടാ. ഏത് സമയത്തും അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഒടുവിൽ അവനെ അറിഞ്ഞില്ല, അവർ പുറത്തുപോയി. ഘോഷത്വമായിരുന്നു, തിരിച്ചു വന്ന് കൊട്ടിയിട്ടു, കർത്താവേ തുറക്കണമേ. സോറി, നിങ്ങൾ എന്താ എണ്ണ എടുക്കാൻ ഞാൻ ചോദിച്ചില്ല? നിങ്ങൾ എന്താ ഇപ്പൊ പുറത്തു പോയെന്ന് ചോദിച്ചില്ല? നിങ്ങൾ എന്താണ് പിന്നെ എന്ന് ലേറ്റായെന്ന് ചോദിച്ചില്ല? ഒറ്റക്കാര്യമുള്ളു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തു നിന്നെ അറിയുന്നുണ്ടോ? അനുഭവിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഭവിച്ചറിഞ്ഞവർക്കായി ദൈവത്തെ സ്തുതി. യഹോവ നല്ലവനെന്ന് തിരിച്ചറിയുവിൻ. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കെ. ഈ അഭേദ്യ ബന്ധമാണ് യഥാർത്ഥ തിരിച്ചറിവെങ്കിൽ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസ ജീവിതത്തിൽ മുന്നേറും ദൈവവേദന്റെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവർ കുതിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഇന്ന് രാത്രിയിൽ ദയവായി ആരും പെട്ടെന്ന് പോകരുത്, ഒട്ടും ലേറ്റ് ആയിട്ടില്ല. പറഞ്ഞ സമയം ഇനി ഉണ്ട് 5 മിനിറ്റ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മര്യാദയ്ക്ക് കൊണ്ടുവന്ന പണം സ്തോത്രകാഴ്ചയ്ക്ക് അർപ്പിച്ച് നന്നായി സ്തോത്രം ചെയ്ത് ആശീർവാദം പറയാവേ. അത്യാവശ്യം ഒഴിച്ചു കൂടാൻ വയ്യാത്ത ആവശ്യമുള്ളവരല്ലാതെ ഇറങ്ങരുത്. നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാൽ ഇന്ന്